السلام عليكم ورحمة الله وبركاته. الحمد لله المحمود بجميع المحامد تعظيما وتشريفا وثناء، المتصف بصفات الكمال عزة وقوة وكبرياء، به نؤمل دفع الكروب شدة وبلاء، ودرء الخطوب ضنكا ولأواء. وأشهد أن لا إله إلا الله وحده لا شريك له، حذرنا من كيد اليهود والمشركين، ووصفهم بأنهم أشد الناس للمؤمنين عداء. وأشهد أن نبينا محمدا عبد الله ورسوله، أفضل هذه الأمة جهادا وفداء، وأعظمها قدوة واصطفاء، صلى الله عليه وعلى آله وصحبه الذين ضربوا أروع الأمثلة صفاء ووفاء وطهرا ونقاء، والتابعين ومن تبعهم وسار على نهجهم اهتداء واقتفاء، صلاة لا تطاولها أرض أرضا ولا سماء سماء، وسلم تسليما يزيده بهجة وبهاء، ونورا وضياء وبركة وثناء. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا، اللهم اجعل ما نقول وما نسمع حجة لنا ولا تجعله حجة علينا. سهودنا الله. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാത്തതായി ഒരു മുഅ്മിനും ഒരു മുസ്ലിമും ഉണ്ടാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തീരെ സ്നേഹിക്കാത്ത ഒരാൾ മുഅ്മിനല്ല. ഈമാനിന്റെ ഷർത്താണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ഒരിക്കൽ മദ്യപിച്ചതിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരു സഹാബിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. പല പ്രാവശ്യം അദ്ദേഹത്തെ ശിക്ഷിക്കുകയും വീണ്ടും അദ്ദേഹം അത് ആവർത്തിക്കുകയും ചെയ്തപ്പോൾ ഒരു തവണ ഒരു സഹാബി അദ്ദേഹത്തെ ശപിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തലഅനു ഇന്നഹു യുഹിബ്ബുല്ലാഹ വറസൂലഹു. അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നവനാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ നിങ്ങൾ ശപിക്കരുത്. ഈ ഹദീസ് തെളിവ് പിടിച്ചുകൊണ്ട് ഒരു വിഭാഗം ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഒരു മുഅയ്യനായ പ്രത്യേകം പേരെടുത്തുകൊണ്ട് ഒരാളെ, ഒരു മുസ്ലിമായ ആളെ ശപിക്കാൻ പാടില്ല. കാരണം ഇയാളെ ശപിക്കരുത് എന്നതിന് കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് യുഹിബ്ബുല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും അദ്ദേഹം സ്നേഹിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനെയും റസൂലിനെയും തീരെ സ്നേഹിക്കാത്തവൻ കാഫിറാണ്, അതുകൊണ്ട് കാഫിറിനെ പേരെടുത്ത് ശപിക്കാം എന്നതിന് ഈ ഹദീസിൽ ഉലമാക്കൾ തെളിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അള്ളാഹു തആല പറഞ്ഞയച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ തീരെ സ്നേഹിക്കാതിരിക്കുക എന്നുള്ളത് കുഫ്റാണ് എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ടാണ് ഈ കാര്യത്തെ തെളിവാക്കിക്കൊണ്ട് ഇങ്ങനൊരു അഭിപ്രായം പരമാക്കൾ പറഞ്ഞിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ സഹാബത്തിന്റെ എത്രയോ കഥകൾ നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. നമുക്ക് ആർക്കും അതറിയാത്തതല്ല. പക്ഷേ ആ കഥകൾ ഒന്നുകൂടി ഓർമ്മ പുതുക്കുന്നത് നമുക്ക് ഉപകാരമുണ്ടാകും. ഫദക്കിർത ഇന്ന ദിക്റാ തൻഫഉൽ മുഅ്മിനീൻ. മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തിന്റെ ആദ്യകാലത്ത് മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെ ക്രൂരമായി പീഡിപ്പിച്ചിരുന്നു. ആദ്യകാലത്ത് ഇസ്ലാം സ്വീകരിച്ച സഹാബത്തിനെ അവരെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെ അവർ ഉപദ്രവിച്ചിരുന്നു. ഇത് നമുക്കറിയാവുന്നതാണ്. അക്കൂട്ടത്തിൽ നടന്നൊരു സംഭവം ഇബ്നു ഹിഷാം റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ സീറയിലും അല്ലമത്ത് സുഹൈലി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ റൗദുൽ ഉനുഫ്, അതുപോലെ ഖാളി ഇയാൽ അശ്ശിഫ ഫി ഹുഖൂഖുൽ മുസ്തഫ തുടങ്ങിയ കിതാബുകളൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. സയ്ദ് ഇബ്നു ജുഹ്ന എന്ന് പറഞ്ഞ സഹാബിയെ കൊല്ലാൻ വേണ്ടി മുശ്രിക്കുകൾ തീരുമാനിച്ചു. അങ്ങനെ ഹറമിൽ വെച്ച് അക്രമം പാടില്ല, കൊലപാതകം പാടില്ല, രക്തം ചിന്താൻ പാടില്ല. അതുകൊണ്ട് അവർ അദ്ദേഹത്തെ ഹറമിന് പുറത്തേക്ക് കൊണ്ടുപോയി, ഹറമിന്റെ പരിധിക്ക് പുറത്തു കൊണ്ടുപോയി. അങ്ങനെ കൊല്ലാൻ നിൽക്കുന്ന സമയത്ത് അബൂ സുഫിയാൻ, അന്ന് മുശ്രിക്കാണ്, അബൂ സുഫിയാൻ ഈ സഹാബിയോട്, സയ്ദ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, അൻഷുദുക്കല്ലാഹ യാ സയ്ദ്, അല്ലാഹുവിന്റെ പേരിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, അതുഹിബ്ബു അന്ന മുഹമ്മദിൻ ആന ഇൻദനാ മകാനക യുദ്റബു ഉനുഖുഹു, നിന്റെ സ്ഥാനത്ത് ഇവിടെ മുഹമ്മദിനെ കൊണ്ടുവന്ന് തലവെട്ടുന്നത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ, വഅന്നക ഫി അഹ്ലിക്, നിന്നെ വെറുതെ വിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയും ചെയ്യാം, ഇത് നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ ഉഹിബ്ബു അന്ന മുഹമ്മദൻ ഇൽ ആന ഫീ മകാനിഹി അല്ലദീ ഹുവ ഫീഹി തുസീബുഹു ഷൗക വ ഇന്നി ജാലിസുൻ ഫീ അഹ്ലി. മുഹമ്മദ് ഇപ്പോൾ എവിടെയാണോ ഉള്ളത് അവിടെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുള്ള് കറക്കുകയും ഞാൻ എന്റെ വീട്ടിൽ സുരക്ഷിതനായി ഇരിക്കുകയും ചെയ്യുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെയല്ലേ അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്ന് തലവെട്ടുന്ന കാര്യം? അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഒരു മുള്ള് കറക്കുന്നതിന് പകരം എനിക്ക് നിങ്ങൾ മോചനം നൽകിയാൽ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, പിന്നെയല്ലേ അദ്ദേഹത്തെ കൊന്നിട്ട് അതിന് പകരം ഞാൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുക. ഇത് കേട്ട് അബു സുഫിയാൻ പറഞ്ഞു, മാ റഅയ്തു മിനന്നാസി അഹദൻ യുഹിബ്ബു അഹദൻ കഹുബ്ബി അസ്ഹാബി മുഹമ്മദിൻ മുഹമ്മദ. അദ്ദേഹം മുശ്രിക്കാണ്. ശത്രുക്കൾ പറയുന്ന അംഗീകാരമാണ്, ശത്രുക്കൾ നൽകുന്ന അംഗീകാരമാണ് യഥാർത്ഥ അംഗീകാരം. ശത്രുവായ ഈ അബു സുഫിയാൻ പറയുകയാണ്, ഒരാളും മറ്റൊരാളെ സ്നേഹിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദിന്റെ സഹാബത്ത് അദ്ദേഹത്തിന്റെ കൂട്ടുകാർ അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് പോലെ. കൊല്ലാൻ കൊണ്ടുപോയി വാളിന്റെ മുമ്പിൽ നിൽക്കുന്ന സമയത്താണ് ഈ വാക്ക് പറയുന്നത്. ഇങ്ങനെയായിരുന്നു സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും. ഖാദി അയ്യാദ് റഹിമഹുള്ള പറയുകയുണ്ടായി, ഹൗലൈ അസ്ഹാബുഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വറബ്ബാനല്ലാഹി അലൈഹിം ഖദ് ഖുതിലു ഖദ് ഖതലു അഹിബ്ബാഅഹും. സഹാബത്ത് അവരുടെ സ്നേഹിതന്മാരെ കൊന്നിട്ടുണ്ട്. വഖാതലു ആബാഅഹും വഅബ്നാഅഹും, അവരുടെ സ്വന്തം പിതാക്കന്മാരെയും മക്കളെയും പിതാക്കന്മാർക്കും മക്കൾക്കും എതിരിൽ അവർ യുദ്ധം ചെയ്തിട്ടുണ്ട്. ഫീ മർദാതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന അനുസരിച്ചുകൊണ്ട്, അദ്ദേഹത്തിന്റെ ഇഷ്ടമനുസരിച്ചുകൊണ്ട്. വഖാല ലഹു അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ ഇബ്നു സലൂൽ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹം സഹാബിയാണ്, അദ്ദേഹത്തിന്റെ പിതാവ് മുനാഫിഖായിരുന്നു. ഇദ്ദേഹം റസൂലിനോട് പറഞ്ഞു, ലൗ ശിഇത ലഅതൈതുക ബിറാഅസി, നിങ്ങൾ കൽപ്പിക്കുകയാണെങ്കിൽ പിതാവിന്റെ തല ഞാൻ വെട്ടിക്കൊണ്ടുവരാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വന്തം മകൻ പറയുകയുണ്ടായി. ഇതുപോലെ നിരവധി സംഭവങ്ങൾ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സഹാബി അദ്ദേഹം നേരത്തിൽ വന്നുകൊണ്ട് പറഞ്ഞു, മതസ്സാഅ, അള്ളാഹുന്റെ റസൂലെ, എപ്പോഴാണ് അന്ത്യദിനം സംഭവിക്കുക? ഖാല വമാ അജത്തലഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്താണ് അതിനു വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്? അന്ത്യദിനം സംഭവിച്ചാൽ നിനക്ക് എന്ത് അമലാണ് ഉപകരിക്കാൻ മാത്രമുള്ളത്? ഖാല ലാ ശൈഅ ഇല്ലാ അന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹ, അദ്ദേഹം പറഞ്ഞു, ഒന്നുമില്ല, പ്രത്യേകിച്ച് വലിയ അമലുകളൊന്നുമില്ല, പക്ഷേ അള്ളാഹുവിനെയും റസൂലിനെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അത് മാത്രമാണ് ഉള്ളത്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്ത മഅ മൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കും നീ. ഖാല അനസ്, ഈ ഹദീസിൽ റിപ്പോർട്ടറായ അനസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഫമാ ഫരിഹ്നാ ബിശൈഇൻ ഫറഹനാ ബിഖൗലി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത മഅ മൻ അഹബബ്ത, നീ ആരെയാണോ സ്നേഹിച്ചത് അവരുടെ കൂടെയായിരിക്കുമെന്ന് ഈ വാക്ക് അത് കേട്ട് അന്ന് ഞങ്ങൾ സന്തോഷിച്ചതുപോലെ ഒരിക്കലും ഞങ്ങൾ സന്തോഷിച്ചിട്ടില്ല. ഇതായിരുന്നു സഹാബത്തിന്റെ മനസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ പരലോകത്ത് എത്താൻ സാധിക്കുക. അദ്ദേഹത്തിന്റെ സഹവാസം, അദ്ദേഹത്തിന്റെ സന്തോഷം, ഇതായിരുന്നു അവരേറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്നത്. മാത്രമല്ല അദ്ദേഹത്തോടുള്ള സ്നേഹം അവരുടെ മനസ്സിൽ അത്രക്കുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ അവർക്ക് പ്രതീക്ഷയുണ്ട്, അഹബബ്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ റസൂലിന്റെ കൂടെ തന്നെ ആയിരിക്കും, കാരണം അവരേറ്റവും സ്നേഹിക്കുന്ന അദ്ദേഹത്തെയാണ്. അതുകൊണ്ട് അനസ് റളിയല്ലാഹു അൻഹു തുറന്ന് പറഞ്ഞു, സഅന ഉഹിബ്ബു നബിയ്യ വഅബബക്രി വഉമർ, ഞാൻ ഇവരെയൊക്കെ സ്നേഹിക്കുന്നു, അള്ളാഹുന്റെ റസൂലിനെയും അബൂബക്കറിനെയും ഉമറിനെയും. വഅർജു അൻ അകൂന മഅഹും ബിഹുബ്ബി ഇയാഹും, അവരോടുള്ള സ്നേഹത്താൽ അവരുടെ കൂടെയാവാൻ ഞാൻ പ്രതീക്ഷിക്കുകയാണ്, ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വഇല്ല മഅമല അമാലഹും, അവരെ പോലെ അമല് ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും. ഞാൻ ബുഖാരി റഹിമഹുള്ള റിവായത്ത് ചെയ്തിട്ടുള്ളതാണ് സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, സഹാബത്തിന്റെ അവസ്ഥ, അവരുടെ മനസ്സിൽ അദ്ദേഹത്തോട് എത്രമാത്രം സ്നേഹമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവർക്കൊരു അംഗീകാരം നൽകുകയുണ്ടായി. വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, അല്ലാഹുവാണ് സത്യം, ലയതിയന്ന അല അഹദികും യൗമുൻ വലാ യറാനി, നിങ്ങൾ എന്നെ കാണാത്ത ഒരു ദിവസം വരും, അഥവാ അവിടുത്തെ മരണത്തിന് ശേഷം. ثم لأن يراني أحب إليه من أهله وماله معهم, അന്ന് നിങ്ങൾ ഒരാൾക്ക്, നിങ്ങൾ ഓരോരുത്തർക്കും എന്നെ കാണുന്നതായിരിക്കും തന്റെ കുടുംബം മുഴുവൻ നശിച്ചു പോകുന്നതിനേക്കാൾ, നശിച്ചു പോയാലും എന്നെ കണ്ടാൽ മതി എന്നായിരിക്കും അവർക്ക് ഇഷ്ടം. കുടുംബവും സ്വത്തുമെല്ലാം നഷ്ടപ്പെട്ടു പോയാലും അതിന് പകരമായി അള്ളാഹുവിന്റെ റസൂലിനെ ഒന്ന് കണ്ടാൽ മതി എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ദിവസം വരും. ഇത്രമാത്രം അവർ അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തിരുന്ന ബഹുമാനവും സ്നേഹവും പരിധിയില്ലാത്തതാണ്. ഇമ്രാൻ ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മാ മസസ്തു ഫർദി ബിയമീൻ, എന്റെ ലൈംഗികാവയവം മലമൂത്ര വിസർജനം നടത്തി വൃത്തിയാക്കാനോ മറ്റെന്താവശ്യത്തിനോ ഞാൻ തൊട്ടിട്ടില്ല എന്റെ വലതു കൈ കൊണ്ട്. മുൻദു ബായഅത്തു ബിഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂലിനെ ആ കൈകൊണ്ട് ബൈഅത്ത് ചെയ്തതിന് ശേഷം റസൂലിന്റെ ശരീരത്തിൽ സ്പർശിച്ചിട്ടുള്ള കൈയാണ് വലതു കൈ. അതുകൊണ്ട് ആ കൈകൊണ്ട് ഇങ്ങനെയുള്ള സ്ഥലത്ത് ഞാൻ തൊടുകയില്ല, തൊട്ടിട്ടില്ല അതിനുശേഷം എന്ന് ഇമ്രാൻ ബിൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് സഹാബത്തിനെ കുറിച്ച് പറഞ്ഞു, കാന സഹാബത്തു യഖൂന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ ഹർബി ബിനുഫൂസിഹിം, സഹാബത്ത് നബിയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിൽ സ്വന്തം ശരീരം കൊണ്ട് പ്രതിരോധിക്കുമായിരുന്നു. ഹത്ത യുസ്റഉ മിൻ ഹൗലിഹി, അതോളം എന്നാൽ അദ്ദേഹത്തിന്റെ ചുറ്റും അവരിങ്ങനെ മരിച്ചു വീഴുമായിരുന്നു. ഒരാൾ മരിക്കും, അടുത്തയാൾ വന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ നിന്ന് യുദ്ധം ചെയ്ത് മരിക്കും അദ്ദേഹത്തെ സംരക്ഷിക്കാൻ വേണ്ടി. അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ, അദ്ദേഹത്തോട് ചോദിച്ചു, കൈഫ കുന്തും തുഹിബ്ബൂന റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ നിങ്ങൾക്ക് എത്ര സ്നേഹമുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കാന വല്ലാഹി അഹബ്ബ ഇലൈനാ മിൻ അംവാലിനാ വഔലാദിനാ വആബായിനാ വഉമ്മഹാതിനാ, ഞങ്ങളുടെ മക്കളെക്കാൾ സമ്പത്തിനേക്കാൾ പിതാക്കന്മാരെക്കാൾ ഉമ്മമാരെക്കാൾ മനുഷ്യന് ഇഷ്ടപ്പെടുന്ന വസ്തുക്കളാണ് ഇതൊക്കെ, സമ്പത്ത്, സന്താനങ്ങൾ. മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ്, അതിനേക്കാളൊക്കെ അധികം അവിടുത്തെ ആയിരുന്നു ഞങ്ങൾക്ക് ഇഷ്ടം. ദാഹിച്ച് വലഞ്ഞു നിൽക്കുന്ന സമയത്ത് തണുത്ത വെള്ളം കിട്ടുന്നതിനേക്കാൾ ഞങ്ങൾക്ക് ഇഷ്ടം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയായിരുന്നു. അനസ് റളിയല്ലാഹു തആലാ അൻഹു പറഞ്ഞു, ലഖദ് റഅയ്തു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞാൻ കണ്ടിട്ടുണ്ട് ഒരവസ്ഥയിൽ. വൽ ഹല്ലാഖു യഹ്ലഖു, അദ്ദേഹത്തിന്റെ തല ഒരു ബാർബർ തല വടിച്ചുകൊണ്ടിരിക്കുകയാണ്. വതാഫ ബിഹി അസ്ഹാബുഹു, അദ്ദേഹത്തിന്റെ ചുറ്റും സഹാബത്ത് തവാഫ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തിനാണ്? സമയുരീദൂന അൻ തഖഅ ശഅറത്തുൻ ഇല്ലാ ഫിയദി റജുൽ, അദ്ദേഹത്തിന്റെ തലയിൽ നിന്ന് ഒരു രോമവും ഒരാളുടെ കയ്യിലേക്കല്ലാതെ വീഴരുത് എന്നവർക്ക് വാശിയായിരുന്നു. അതിനുവേണ്ടിയാണ് അവർ അദ്ദേഹത്തിന്റെ ചുറ്റും നിൽക്കുന്നത്. ഓരോ രോമവും അവർ പെറുക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ നിന്ന്. ഇത്രമാത്രം അവർ അദ്ദേഹത്തെ സ്നേഹിച്ചു. ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഉദ്ദേശിച്ചിട്ടുള്ള സംഭവമാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ മുടിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിയർപ്പുമൊക്കെ അവർ ശേഖരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തുപ്പുന്ന തുപ്പൽ അവരെടുത്ത് ശരീരത്തിൽ പുരട്ടുമായിരുന്നു. അത്രത്തോളം അവർ അദ്ദേഹത്തെ സ്നേഹിച്ചു. അടുത്ത തലമുറകളും അദ്ദേഹത്തിന്റെ ഈ ശേഷിപ്പുകൾ കൈമാറിയിട്ടുണ്ട്. ഇക്കാലത്ത് ചില കപടന്മാർ അത് ഇല്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശേഷിപ്പുകൾ എന്ന് പറഞ്ഞ് പലതും കൊണ്ടു നടക്കുന്നുണ്ട്. അങ്ങനെയല്ല, യഥാർത്ഥത്തിൽ അന്ന് അവർ കുറപ്പുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി അവരെടുത്തു വെക്കുകയും അതുകൊണ്ട് ശിഫ എടുക്കുകയും ചെയ്യുമായിരുന്നു. രോഗം മാറാൻ വേണ്ടി അത് ഉപയോഗിക്കുകയും ചെയ്യുമായിരുന്നു. ഇബ്നു സീരിൻ റഹിമഹുല്ലാഹു തആല അദ്ദേഹം അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന അബീദ റഹിമഹുല്ലാഹു തആലയോട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ അടുക്കൽ, ഇബ്നു സീരിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുടിയുണ്ടെന്ന്. ഇത് കേട്ടപ്പോ അബീദ റഹിമഹുല്ലാഹു പറഞ്ഞു, ലൻ തകൂന ഇൻദി ശഅറത്തു മിൻഹു, അതിലൊന്ന് ഒരു രോമം എനിക്ക് കിട്ടിയാൽ അഹബ്ബു ഇലയ്യ മിന ദുനിയ വമാ ഫീഹ, ഈ ദുനിയാവ് മുഴുവൻ കിട്ടുന്നതിനേക്കാൾ എനിക്ക് അതാണ് ഇഷ്ടം. ഇമാം ബുഖാരി റഹിമഹുല്ലാഹു ഉദ്ധരിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെയായിരുന്നു സഹാബത്തും താബിഈങ്ങളും താബിഈ താബിഈങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി അവർ മരിക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു രോമവും തുപ്പലും വിയർപ്പും ഒക്കെ അവർ എടുത്തുവെക്കുമായിരുന്നു. അത്ര കണ്ട് അവർ അദ്ദേഹത്തെ സ്നേഹിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ വന്ന സന്ദർഭം നമ്മൾ പലതവണ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം ആദ്യം വന്നിറങ്ങിയ സ്ഥലത്ത് അദ്ദേഹം താമസിക്കാൻ തീരുമാനിച്ചു. വീടും മസ്ജിദും ഉണ്ടാക്കുന്ന അത്രയും കാലം കുറച്ച് ദിവസങ്ങൾ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ വീട്ടിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചത്. അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലമ്മ നസല അലൈ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുന്ന് എന്റെ അടുക്കൽ വന്ന് താമസിച്ചപ്പോൾ കുറിച്ച് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ബി അബി അൻത വ ഉമ്മി, എന്റെ ഉമ്മയും ഉപ്പയും താങ്കൾക്ക് പകരം നഷ്ടപ്പെട്ടു പോയിക്കൊള്ളട്ടെ. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന ഒരു രീതിയാണ്, ഒരു ഉപചാരവാക്കാണ്. എന്റെ ഉമ്മക്കും ഉപ്പക്കും പകരം താങ്കൾ സുരക്ഷിതനായിരുന്നാൽ മതി. ഇന്നി അസ്റഹു അൻ അകൂന ഫൗകക, വീടിന് രണ്ട് നിലയുണ്ട്, അതിൽ താങ്കളുടെ മുകളിൽ മുകളിലത്തെ നിലയിൽ കഴിയാൻ എനിക്ക് ഉറപ്പാണ്. താങ്കൾ താഴെയും ഞാൻ മുകളിലും, താങ്കളുടെ ശരീരത്തിന് തലക്ക് മുകളിൽ ഞാൻ ഇരിക്കുക എന്നുള്ളത് എനിക്ക് ഇഷ്ടമല്ല. അസ്ഫലമിന്നി, താങ്കൾ എന്റെ താഴെയാവുക എന്നത് എനിക്ക് ഇഷ്ടമില്ല. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നഹു അർഫഖു ബി, എനിക്ക് താഴെ നിൽക്കുന്നതാണ് സൗകര്യം. അൻ അകൂന ഫി സുഫ്ല ലിമാ യഖാന മിനൽ നാസ്, കാരണം ജനങ്ങൾ ഒരുപാട് പേരെന്നെ കാണാൻ വേണ്ടി വരും, അവർക്കൊക്കെ മുകളിലേക്ക് കയറേണ്ടി വരും, അതുകൊണ്ട് താഴെ നിൽക്കുന്നതാണ് എനിക്ക് താല്പര്യം. ഖാല ഫഖദ് റഅയ്തു ജറത്തൻ ലനൻ കസറത്ത്. അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അങ്ങനെ അദ്ദേഹം മുകളിൽ തന്നെ താമസിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവശ്യം പരിഗണിച്ചു. ഒരു ദിവസം അദ്ദേഹത്തിന്റെ ഒരു വെള്ളമെടുക്കുന്ന പാത്രം അത് കീറിപ്പോയി, അതിലെ വെള്ളം നിലത്തു വീണു. അങ്ങനെ ആ വെള്ളം തുടക്കാൻ വേണ്ടി ജറത്ത് എന്ന് പറഞ്ഞ വലിയ വെള്ളത്തിന്റെ തോൽപാത്രമാണ്, അതിലെ വെള്ളം നിലത്തു വീണു. അത് പഴയ കാലത്തെ വീടാണ്, കുറച്ച് സമയം കഴിഞ്ഞ താഴേക്ക് പോകാൻ സാധ്യതയുണ്ട്, ചോർ നിൽക്കാൻ സാധ്യതയുണ്ട്. അത് തുടക്കാൻ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പൊതപ്പെടുത്ത് ഞങ്ങൾ ആ വീടിന്റെ നിലത്തിലുള്ള വെള്ളം തുടച്ചു. ഞങ്ങൾക്ക് അതല്ലാതെ വേറെ ഒരു പൊതപ്പില്ല വീട്ടിൽ, അങ്ങനെയുള്ള ആകെയുള്ള പൊതപ്പെടുത്ത് ആ വെള്ളം നിലത്തു നിന്ന് ഞങ്ങൾ ഒപ്പിയെടുത്തു. നുനശ്ശിഹു ബിഹൽ മാ, വെള്ളം തുടക്കാൻ വേണ്ടി. ഫറഖൻ അയ്യത്തില ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷൈഉൻ യുദീഹി, നബിസല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചെറിയൊരു അസൗകര്യം ഉണ്ടാകുന്നത് പേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തത്. ഇങ്ങനെയായിരുന്നു അവർ നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൽക്കരിച്ചത്, അദ്ദേഹത്തെ സ്വീകരിച്ചത്, അദ്ദേഹത്തിന് വേണ്ടി ത്യാഗം സഹിച്ചത്. അമ്ര ബിൻ അൽആസ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറയുന്ന ഒരു ഹദീസിൽ, മുസ്ലിം റഹിമഹുള്ളാഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്, സഹാബത്ത് എങ്ങനെയായിരുന്നു നബിസല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എന്ന് ഈ ഹദീസ് എന്ന് മനസ്സിലാകും. അദ്ദേഹം പറയുന്നു, വമാ കാൻ അഹദുൻ അഹബ്ബ ഇലയ്യ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടത്തേക്കാൾ എനിക്ക് സ്നേഹമുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല. വല അജല്ല ഫി ഐനി മിൻഹു, അദ്ദേഹത്തേക്കാൾ എന്റെ കണ്ണിൽ ബഹുമാനമുള്ള ഒരാളും ഉണ്ടായിരുന്നില്ല. വമാ കുന്തു ഉതീഖു അൻ അംലാ ഐനി മിൻഹു ഇജ്ലാലൻ ലഹു, അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് അദ്ദേഹത്തെ മുഴുവനായി നോക്കാൻ, കണ്ണു തുറന്ന് നോക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പൂർണ്ണമായും നോക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നില്ല. വലൗ സുഇൽതു അൻ അസീഫഹു മാ അതഖ്തു, ആരെങ്കിലും എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം എങ്ങനെയായിരുന്നു എന്ന് ഒന്ന് വർണ്ണിക്കാൻ പറഞ്ഞാൽ എനിക്ക് സാധിക്കുകയില്ല. ലിഅന്നി ലം അകുൻ അംലഉ ഐനി മിൻഹു, കാരണം ഞാൻ അദ്ദേഹത്തെ മുഴുവനായി നോക്കാറില്ല, അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കിയാൽ കണ്ണ് പെട്ടെന്ന് താഴ്ത്തും. അത്ര ബഹുമാനമായിരുന്നു, സ്നേഹമായിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബത്തിന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണത്തിന് ശേഷവും അവർ ഇതുപോലെ അദ്ദേഹത്തെ സ്നേഹിച്ചു, അദ്ദേഹത്തെ കുറിച്ച് അവർ എപ്പോഴും ഓർത്തുകൊണ്ടിരുന്നു. അദ്ദേഹം ഒരു താബിഈയാണ്. അദ്ദേഹം പറയുന്നു, ഇഖ്തലഫ്തു ഇലാ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് സന, ഒരു വർഷക്കാലം ഞാൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ പോയി അദ്ദേഹത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. ഫമാ സമിഅതുഹു യഖൂലു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം ഈ ഒരു വർഷത്തിനിടയിൽ ഒരിക്കലും ഖാല റസൂലുള്ളാഹ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ല. മറ്റെന്തെങ്കിലും രീതിയിലായിരിക്കാം ഹദീസ് പറയുന്നത്. അള്ളാഹുന്റെ റസൂലിന്റെ പേര് റസൂലുള്ളാഹ് എന്ന് പറയാൻ പോലും അദ്ദേഹത്തിന് സാധിക്കുമായിരുന്നില്ല. ഇല്ല അന്നഹു ജറാ അലാ ലിസാനിഹി യൗമൻ, ഒരിക്കൽ മാത്രം അദ്ദേഹം അറിയാതെ പറഞ്ഞുപോയി റസൂലുള്ളാഹ് എന്ന വാക്ക്. അത് പറഞ്ഞപ്പോൾ ഫഖാൽ, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞു കഴിഞ്ഞതോടുകൂടി, ഫഅലാഹു കർബുൻ, അദ്ദേഹം വലിയൊരു പ്രയാസത്തിൽപ്പെട്ടതുപോലെ വളരെയധികം ദുഃഖത്തിലായതുപോലെ കണ്ടു. ഹത്താ ജഅല യഅറഖ്, അദ്ദേഹം വിയർത്തൊലിക്കാൻ തുടങ്ങി. ഫനക്കസറഅതഹു, തല കുനിച്ച് കുറെ സമയം ഇരുന്നു. ഫറഹ, എന്നിട്ട് തല ഉയർത്തിയിട്ട് പറഞ്ഞു, ദാക ഔ ഖരീബൻ മിൻ ദാക ഔ ശബീഹൻ ബിദാക, അദ്ദേഹം ഇങ്ങനെ പറയാൻ തുടങ്ങി, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. വീണ്ടും ഒന്നുകൂടി ഖാല റസൂലുള്ളാഹി എന്ന് പറയാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അത്രമാത്രം അവർ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നു. സഹാബത്ത് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ജീവനില്ലാത്ത വസ്തുക്കൾ പോലും അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ട്. മനുഷ്യരല്ലാത്ത മറ്റ് വസ്തുക്കൾ പോലും അദ്ദേഹത്തെ സ്നേഹിച്ചിട്ടുണ്ട്. മരങ്ങൾ അദ്ദേഹത്തോട് സലാം പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിലിരുന്ന് കല്ല് തസ്ബീഹ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ആദ്യകാലത്ത് മിമ്പർ ഉണ്ടാവുന്നതിന് മുമ്പ് ഖുത്ബ പറയുന്ന സമയത്ത് ചാരിയിരുന്ന ഒരു ഈത്തപ്പനയുടെ കഥങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഖൂമുൽ ജുമഅത്ത ഇലാ ശജറത്തിൻ ഔ നഖ്ല, ഒരു മരത്തടി ഈത്തപ്പനയുടെ തടിയിൽ ചാരി നിന്നാണ് ഖുത്ബ പറയാറുണ്ടായിരുന്നത്. ഫഖാലത്തി ഇംറാഅത്തു മിനൽ അൻസാരി ഔ റജുൽ, അക്കാലത്ത് ഒരു അൻസാരിയായ പുരുഷനോ സ്ത്രീയോ ഒരാൾ അഭിപ്രായപ്പെട്ടു, യാ റസൂലുള്ളാഹ് അലാ നജ്അലു ലക മിമ്പറാൻ, ഒരു മിമ്പർ ഉണ്ടാക്കിയാലോ. ഖാല ഇൻ ശിഇതും, അദ്ദേഹം അനുവദിച്ചു. ഫജഅലു ലഹു മിമ്പറാൻ, അങ്ങനെ മിമ്പർ ഉണ്ടാക്കി. ഫലമ്മ കാന യൗമൽ ജുമഅ, വെള്ളിയാഴ്ചയായപ്പോൾ ദഫഅ ഇലൽ മിമ്പർ, മിമ്പറിലേക്ക് അദ്ദേഹം കയറി. ഫഖാഹത്തിൻ നഖ്ലതു സിയാഹ സബി, നബിസല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുക്കലേക്ക് വരുന്നില്ല, മെമ്പറിൽ കയറുകയാണെന്ന് കണ്ട ഈ ജീവനില്ലാത്ത മരക്കഷ്ണം അത് കരയാൻ തുടങ്ങി, ഒരു ചെറിയ കുട്ടി കരയുന്നത് പോലെ. ثم نزل النبي صلى الله عليه وسلم فضمها إليه فسكنت അങ്ങനെ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ നിന്ന് ഇറങ്ങി വന്ന് അതിനെ കെട്ടിപ്പിടിച്ചു, അതിലേക്ക് ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് അത് കരച്ചിൽ നിർത്തിയത്. ഒരു രിവായത്തിൽ കാണാം അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഇതിനെ തൊട്ടിട്ടില്ലായിരുന്നെങ്കിൽ അത് ഖിയാമത്ത് നാൾ വരെ കരഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇത്രമാത്രം അദ്ദേഹത്തെ ജീവനില്ലാത്ത വസ്തുക്കൾ പോലും സ്നേഹിച്ചിട്ടുണ്ട്. ഒരു കവി പറഞ്ഞു, യഹന്നു ഇലൈഹിൽ ജിദ്ഉ ശൗഖൻ സമലന അലസ്ന ബിദാത ശൗഖ് ഔലാ മിനൽ ജിദ്ഇ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദ്ദേഹത്തോടുള്ള സ്നേഹത്തിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ വേർപാട് സഹിക്കാതെ ഒരു മരക്കഷ്ണം കരയുകയുണ്ടായി. നമുക്ക് എന്ത് പറ്റിപ്പോയി? ഈ മരക്കഷ്ണത്തെക്കാൾ അദ്ദേഹത്തെ സ്നേഹിക്കാനും അദ്ദേഹത്തെ ഓർത്ത് കരയാനും അർഹരായത് നമ്മളല്ലേ? ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിന്റെ കാലത്തിനു ശേഷം അതിനുശേഷമുണ്ടായ തലമുറകൾ താബിഈങ്ങളും ഉലമാക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചത് എങ്ങനെയായിരുന്നു? നിരവധി സംഭവങ്ങൾ കാണാൻ സാധിക്കും സീറയുടെ കിതാബുകളിൽ. ജാഫർ ഇബ്നു മുഹമ്മദ് അസ്സാദിഖ് റഹിമഹുല്ലാ, അതുപോലെ സലഫുകൾപ്പെട്ട താബിഈങ്ങൾപ്പെട്ട പല പണ്ഡിതന്മാരെ കുറിച്ചും ഇമാം അഹ്മദ്, സുലൈമാൻ ഇബ്നു മെഹ്റാൻ, അതുപോലെ ഖതാദ, മാലിക് ഇബ്നു അനസ്, ലൈസ് ഇബ്നു സഅദ്, ഇമാം ബഗവി തുടങ്ങിയ പണ്ഡിതന്മാരുടെ സീറകളിൽ കാണാം, കാനു ലാ യുഹദ്ദിസൂന അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ തഹാറ, വുളൂഓട് കൂടിയല്ലാതെ അവർ ഹദീസ് പഠിപ്പിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ അവരുടെ വായകൊണ്ട് പറയില്ലായിരുന്നു. قال حسين المعلم رحمه الله تعالى كان محمد بن سيرين يتحدث فيضحك. محمد بن سيرين رحمه الله تماشى പറയുന്ന ഒരാളായിരുന്നു, സംസാരിക്കും തമാശ പറഞ്ഞു ചിരിക്കും. فاذا جاء الحديث خشع, പക്ഷേ ഹദീസ് വന്നാൽ, സംസാരത്തിനിടയ്ക്ക് ഒരു ഹദീസ് വന്നാൽ, خشع, അദ്ദേഹം ഖുശൂഉട് കൂടിയേ സംസാരിക്കുകയുള്ളൂ, ആ ഹദീസ് പറയുകയുള്ളൂ. സയ്യിദ് ഇബ്നു മുസയ്യിബ് رحمه الله താബിഈങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഇമാമാണ്. അദ്ദേഹത്തിന്റെ അടുക്കൽ ഒരാൾ വന്നു, സയ്യിദ് ബിൻ മുസയ്യിബ് രോഗിയായി കിടക്കുന്ന സമയത്ത്, ഫസഅലഹു അൻ ഹദീസിൻ വഹു മുൽതജിഅ, അദ്ദേഹം രോഗിയായി ചാരിക്കിടക്കുകയാണ്. ആ അവസ്ഥയിൽ ഒരു ഹദീസിനെ കുറിച്ച് ഇയാൾ ചോദിച്ചു. ഫജലസ ഫഹദ്ദസ, അദ്ദേഹം എഴുന്നേറ്റിരുന്ന് ഈ ഹദീസ് പറഞ്ഞു കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറഞ്ഞു, വദിത്തു അന്നക ലം തഅൻ, താങ്കൾ ഇങ്ങനെ പ്രയാസപ്പെടേണ്ടില്ലായിരുന്നു, കിടന്നു തന്നെ പറഞ്ഞു കൊടുക്കാമായിരുന്നു. ഫഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നി കരിഹ്തു അൻ ഉഹദ്ദിസക അൻ റസൂലില്ലാഹ് വഅന മുൽതജിഅ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു ഹദീസ് കിടന്നുകൊണ്ട് പറയാൻ ഞാൻ മടിച്ചു, വെറുത്തു, അങ്ങനെ പറയാൻ എനിക്ക് അതൊരു മര്യാദയല്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇമാം മാലിക് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ഇമാം മാലിക്കിനോട് ചോദിച്ചു, മുൻദു മത കദബ്ത അൻ അയ്യൂബ സഖിയാനി, അയ്യൂബ സഖിയാനി റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിൽ നിന്ന് താങ്കൾ എന്നു മുതലാണ് പഠിക്കാൻ തുടങ്ങിയത്? ഇമാം മാലിക് റഹിമഹുല്ലാ പറഞ്ഞു, അദ്ദേഹം രണ്ടു പ്രാവശ്യം ഹജ്ജ് ചെയ്തിട്ടുണ്ട്. അയ്യൂബ സഖിയാനി റഹിമഹുല്ലാ, ഇമാം മാലിക്ക് ഹിജാസിയായിട്ടുള്ള ആലിമാണ്, മക്കയും മദീനയും വിട്ട് അദ്ദേഹം എവിടെയും തലബുൽ ഇൽമിന് പോയിട്ടില്ല. എന്നാൽ അയ്യൂബ് സഖിയാനി റഹിമഹുല്ലാ അദ്ദേഹം പുറത്തുനിന്ന് ഹജ്ജിന് വേണ്ടി വന്നു, രണ്ട് പ്രാവശ്യം അദ്ദേഹം വന്നു. ആ രണ്ട് തവണയും ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി ഹദീസ് രേഖപ്പെടുത്തിയില്ല, പക്ഷേ ഈ രണ്ട് പ്രാവശ്യവും രണ്ടു വർഷവും ഞാൻ അദ്ദേഹത്തെ നിരീക്ഷിക്കുമായിരുന്നു. എപ്പോഴൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുന്നുവോ അപ്പോഴൊക്കെ അദ്ദേഹം കരയുമായിരുന്നു. അയ്യൂബ് റഹിമഹുല്ലാ അത് കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് എഴുതാൻ തുടങ്ങി, അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അദ്ദേഹത്തിന്റെ സിദ്ഖ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് അത് കണ്ട് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിന് പഠിക്കാൻ തുടങ്ങിയത്. മമാലിക്ക് തന്നെ പറയുകയുണ്ടായി, കുന്ന നദ്ഖുലു അലാ അയ്യൂബ സഖിയാനി, നമ്മ അയ്യൂബ് റഹിമഹുല്ലാഹു തആലയുടെ അടുക്കൽ ഞങ്ങൾ പോകുമായിരുന്നു. ഫഇദാ ദക്കർനാ ലഹു ഹദീസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബക ഹത്താ നർഹമ, അദ്ദേഹത്തോട് എന്തെങ്കിലും ഒരു ഹദീസിനെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹം കരയും. ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ദയ തോന്നും, അദ്ദേഹത്തിന്റെ അവസ്ഥ കണ്ട് വിഷമം തോന്നും, അത്രക്ക് അദ്ദേഹം നിർത്താതെ കരയുമായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ. ഇമാം ഖതീബ് അൽ ബഗ്ദാദി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ താരിഖ് ബഗ്ദാദ് എന്ന കിതാബിൽ സുരിയു ബിൻ ആസിം റഹിമഹുല്ലാ എന്ന ആലിമിനെ കുറിച്ച് പറഞ്ഞു, കാന യുഹദ്ദിസു അൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫസമിഅ കലാമൻ ഫീ നാഹിയത്തിൽ മജ്ലിസ്, അദ്ദേഹം ഇങ്ങനെ ഹദീസ് പഠിപ്പിക്കുമ്പോൾ ആ മജ്ലിസിന്റെ ഒരു മൂലയിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കും. ഫഖാല മാ ഹാദാ, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കുന്ന അൻദ ഹമ്മാദ് ഇബ്നു സെയ്ദ്, ഹമ്മാദ് ഇബ്നു സെയ്ദ് റഹിമഹുല്ലാഹിയുടെ അടുക്കൽ ഞങ്ങൾ ഇരിക്കുന്ന സമയത്ത്, വഹു യുഹദ്ദിസുനാ അൻ നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യും. ഫസമിഅ കലാമൻ ഫീ നാഹിയത്തിൽ മജ്ലിസി ഫഖാല മാ ഹാദാ, അപ്പോൾ അദ്ദേഹം ഇതുപോലെ പറയുമായിരുന്നു, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? ഹദീസ് പഠിപ്പിക്കുമ്പോൾ എന്താണ് ശബ്ദമുണ്ടാക്കുന്നത്? കാനു യഅദ്ദൂന അൽ കലാമ ഇൻദ ഹദീസ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കറഫ്ഇ സൗതി ഫൗക സൗതിഹി, അള്ളാഹു വിലക്കിയിട്ടുള്ള കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശബ്ദമുയർത്തുക എന്നുള്ളത്. സൂറത്തുൽ ഹുജറാത്തിൽ ആദ്യത്തെ ആയത്ത് നമുക്കറിയാം, ആ ആയത്തിന്റെ പരിധിയിൽപ്പെടും ഹദീസ് പറയുന്ന സ്ഥലത്ത് സംസാരിക്കുന്നത്. എന്ന് ഹമ്മാദ് ബിൻ സെയ്ദ് റഹിമഹുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് സുരിയ ബിൻ ആസിം റഹിമഹുള്ള തന്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുത്തു. وقال سعيد بن عامر رحمه الله برنو كنا عند هشام الدستوائي رحمه الله هشام الدستوائي എന്ന് പറയുന്ന മുഹദ്ദിസ് അദ്ദേഹത്തിന് അടുക്കലായിരുന്നു ഞങ്ങൾ. فضحك رجل منا ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ചിരിച്ചു. فقال له هشام الدستوائي رحمه الله برنو تضحك وانت تطلب الحديث حديث എന്നിക്കുന്ന ഹദീസ് പഠിക്കുന്ന സമയത്ത് നീ ചിരിക്കുകയോ? ഇതൊരു അത്ഭുതമായിട്ടായിരുന്നു അവർ കണ്ടിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള അദബിന്റെ ഭാഗമായി ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല അദ്ദേഹം പറയുകയുണ്ടായി, മാ ബിത്തുലൈലതൻ ഇല്ലാ റഅയ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നം കാണാത്തതായി ഒരു ദിവസവും എന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല. അത്രമാത്രം അവർ റസൂലിനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെയാണ് ഈ അവസ്ഥയിൽ അവരെത്തിയത്. ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വപ്നത്തിൽ കാണാറുണ്ട് എന്നാണ് ഇമാം മാലിക് റഹിമഹുല്ലാഹു പറഞ്ഞത്. നമുക്കിത് അത്ഭുതമായി തോന്നും, പക്ഷെ യഥാർത്ഥത്തിൽ നമ്മുടെ കാര്യമാണ് അത്ഭുതം. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവുകയില്ല. ഈ അവസ്ഥ നിഫാഖാണ് എന്ന് സലഫുകൾ പേടിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരിക്കലും സ്വപ്നത്തിൽ കാണാതിരിക്കുക എന്നുള്ളത് സലഫുകൾപ്പെട്ട ആളുകൾ അത് നിഫാഖിന്റെ ഒരു അടയാളമായി പേടിച്ചിരുന്നു. അങ്ങനെ ഒരു ഹദീസ് ഒന്നുമില്ല അത് നിഫാഖാണെന്ന്, പക്ഷേ അവർ പേടിച്ചിരുന്നു. കാരണം അദ്ദേഹത്തോട് ആത്മാർത്ഥമായ സിദ്ഖുള്ള സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ സ്വപ്നത്തിൽ അദ്ദേഹത്തെ കാണും. എങ്ങനെയായിരുന്നു സലഫുകൾ പറയാറുള്ളത്? ഇബ്നു ഖല്ലിഖാൻ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ വഫയാത്ത് എന്ന കിതാബിൽ പറഞ്ഞു, ഇമാം മാലിക് റഹിമഹുല്ലാഹു തആലയെ കുറിച്ച് തന്നെ, കാന ലാ യർകബു ഫിൽ മദീനതി മഅ ളഅഫിഹി വകിബരി സിന്നിഹി. അദ്ദേഹം മദീനക്കാരനായിരുന്നു. മദീനയിൽ അദ്ദേഹം വാഹനപ്പുറത്ത് കയറുകയില്ല, ഒട്ടകപ്പുറത്തോ കുതിരപ്പുറത്തോ കയറി സഞ്ചരിക്കുകയില്ല. വളരെ പ്രായമായി രോഗമായി ദുർബലനായിട്ടും അദ്ദേഹം വാഹനപ്പുറത്ത് കയറുകയില്ല. അദ്ദേഹം പറയുമായിരുന്നു, ലാ യർകബു ഫി മദീനതിൻ ഫീഹാ ജുസ്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഫൂന. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരം മറമാടപ്പെട്ട് കിടക്കുന്ന ആ മണ്ണിന് മുകളിലൂടെ ഞാനൊരു വാഹനപ്പുറത്ത് സഞ്ചരിക്കുകയില്ല എന്ന് ഇമാം മാലിക് റഹിമഹുല്ലാഹു തആല പറയുമായിരുന്നു. ഇതൊക്കെ അവരുടെ അദബാണ്. അവരുടെ സ്നേഹം വളരെ ഉയർന്നതായതുകൊണ്ട്, ആഴത്തിലുള്ളതായതുകൊണ്ട് അവർ സ്വീകരിച്ച അദബുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്. ഇമാം മാലിക്കിനെ കുറിച്ച് മുസ്അബ് ഇബ്നു അബ്ദുല്ലാഹി റഹിമഹുല്ലാഹു പറയുകയുണ്ടായി, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് അദ്ദേഹത്തിന് മുമ്പിൽ പറഞ്ഞാൽ യതഗയ്യറു ലൗനുഹു വയൻഹനി, അദ്ദേഹത്തിന്റെ മുഖത്തിന്റെ നിറം മാറും, അദ്ദേഹം തലകുനിക്കും. ഹത്താ യസ്ഉബ ദാലിക അല ജുലസാഇഹി, അടുത്തിരിക്കുന്ന ആളുകൾക്കൊക്കെ ഇത് കണ്ട് വിഷമമാകും. ഫഖീല ലഹു യൗമൻ ഫി ദാലിക, അദ്ദേഹത്തോട് ഒരാൾ ഇതിനെ കുറിച്ച് പരാതി പറഞ്ഞു ഒരിക്കൽ, താങ്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറയുമ്പോൾ ഇങ്ങനെ ഇത്രയധികം വിഷമിക്കുന്നതിനെ കുറിച്ച്, അത് കണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് എന്ന്. അദ്ദേഹം പറഞ്ഞു, ലൗ റഅയ്തു മാ റഅയ്ത്, ഞാൻ കണ്ടത് നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ, ലമാ അൻകർതു അലയ്യ മാ തറൗൻ, നിങ്ങൾ ഞാൻ ചെയ്യുന്നത് കുറ്റപ്പെടുത്തുമായിരുന്നില്ല. ولقد كنت ارى محمد ابن المنكدر وكان سيد القراء ايت الله محمد المنكدر رحمه الله അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. لا نكاد نساله عن حديث ابدا الا يبكي حتى نرحمه, ഒരു ഹദീസിനെ കുറിച്ച് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് ദയ തോന്നു മാർ അദ്ദേഹം കരയാതിരിക്കുകയില്ല. ولقد كنت ارى جعفر ابن محمد الصادق وكان كثير الدعابه والتبسم محمد بن جعفر الصادق رحمه الله, അദ്ദേഹം വളരെയധികം തമാശ പറയുകയും പുഞ്ചിരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫൈദ അദുക്റാൻ ദഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫർറ, അദ്ദേഹത്തിന്റെ അടുക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം മഞ്ഞ കളറാകും, മുഖം വിവർണമാകും. വമാ റഅയ്തുഹു യുഹദ്ദിസു അൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ അലാ തഹാറ, തഹാറത്തോടെ വുളുവോടെ അല്ലാതെ അദ്ദേഹം ഒരു ഹദീസ് പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ല. വലഖദ് കാന അബ്ദുറഹ്മാൻ ബിൻ ഖാസിം യദ്കുറു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫയൻദുറു ഇലാ ലൗനിഹി കഅന്നഹു നുസിഫ മിൻഹു ദം. അബ്ദുറഹ്മാൻ ബിൻ ഖാസിം അദ്ദേഹം ഹദീസ് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖത്ത് നിന്ന് രക്തം വാർന്നു പോയതുപോലെ വെളുത്തു പോകുമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. വഖദ് ജഫ ലിസാനുഹു ഫി ഫമിഹി ഹൈബത്തൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹത്തിന്റെ നാവ് വായയിൽ അനങ്ങാതെയായി പോകും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൈബത്ത് കൊണ്ട്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗാംഭീര്യം കൊണ്ട്. വലഖദ് കുന്തു ആതി ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ, ആമിർ ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു റഹിമഹുല്ലാഹു തആലയുടെ അടുക്കൽ ഞാൻ പോകാറുണ്ട്. ഫൈദ ദുക്ര ഇൻദഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബക, അദ്ദേഹവും നബിയെ കുറിച്ച് പറഞ്ഞാൽ കരയും. ഹത്ത ലാ യബഖ ഫി ഐനൈഹി ദുമൂഉൻ, കണ്ണീർ വറ്റിപ്പോകുന്ന അത്രയും അദ്ദേഹം കരയും. വലഖദ് റഅയ്തു സുഹ്രി, ഇമാം സുഹ്രി റഹിമഹുല്ലാഹു തആല ഞാൻ കണ്ടിട്ടുണ്ട്. ഫകഅന്നഹു വകാന മിൻ അഹ്നഇ الناس വഅഖറബിഹി, ജനങ്ങൾ ഏറ്റവും അധികം ആളുകളോട് അടുത്തിടപഴകുന്ന വളരെ വിനയമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. ഫൈദ ദുക്ര ഇൻദഹു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫകഅന്നഹു മാ അറഫക വലാ അറഫ്ത, പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് പറഞ്ഞാൽ അദ്ദേഹവും നീ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത പോലെയായിരിക്കും. വലഖദ് കുന്തു ആതി സുഫാന ബിൻ സുലൈമൻ വഖാന മിനൽ മുതഅബ്ബിദീന മുജ്തഹിദീൻ സഫ്വാൻ ഇബ്നു സുലൈം റഹിമഹുല്ലാ. അദ്ദേഹം ആബിദായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കൽ ഞാൻ പോയിട്ടുണ്ട്. فإذا ذكر النبي صلى الله عليه وسلم بكى فلا يزال يبكي حتى يقوم الناس عنه ويتركه. ജനങ്ങൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നത് വരെ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നെ കുറ്റം പറയുന്നതിൽ അത്ഭുതമില്ല. പക്ഷെ നിങ്ങൾ ഞാൻ കണ്ടത് കണ്ടിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നില്ല എന്ന് മാലിക് റഹിമഹുല്ലാഹു തആല അവരോട് പറയുമായിരുന്നു. എന്തുകൊണ്ടാണ് സഹാബത്തും അതിനുശേഷമുള്ള താബിഈങ്ങളും ഉലമാക്കളും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയധികം സ്നേഹിച്ചത്? അതിനുള്ള കാരണം എന്താണ്? നാല് കാരണങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാൻ. ഒന്നാമത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചിട്ടുള്ളതാണ് അവന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ സ്നേഹിക്കുക എന്നുള്ളത്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹ വ തിജാറത്തുൻ തഖ്ഷൂന കസാദഹ വ മസാകിന തർദൗനഹ. മനുഷ്യന് ഇഷ്ടപ്പെടുന്ന കുറെ കാര്യങ്ങൾ അല്ലാഹു തആല എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ഖുൽ ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കന്മാർ, വ അബ്നാഉകും, മക്കൾ, സഹോദരങ്ങൾ, ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുടുംബക്കാർ, കഷ്ടപ്പെട്ട് നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ സ്വത്ത്, നിങ്ങൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന, നഷ്ടം വരുമോ എന്ന് പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടം, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട്, ഈ കാര്യങ്ങൾ, എട്ട് കാര്യങ്ങൾ മനുഷ്യൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന, നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പേടിക്കുന്ന എട്ടു കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാണ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഇതാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഫതറബ്ബസു, നിങ്ങൾ കാത്തിരുന്നുകൊള്ളുക. കാത്തിരുന്നുകൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹുവിന്റെ അദാബ് നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ഹത്താ യാതി അല്ലാഹു ബിഅംരിഹി, അല്ലാഹു അവന്റെ കൽപ്പന അഥവാ ശിക്ഷ കൊണ്ടുവരുന്നത് നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു ഫാസിഖീങ്ങളെ ചന്മാർഗത്തിലാക്കുകയില്ല. ഈ ആയത്തിൽ അല്ലാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്നതിനേക്കാൾ ദുനിയാവിലെ നമ്മൾ ഇഷ്ടപ്പെടുന്ന മറ്റുള്ള വസ്തുക്കളെ, മറ്റുള്ള കാര്യങ്ങളെ സ്നേഹിക്കുന്നവർക്ക് അല്ലാഹു തആല രണ്ട് താക്കീതാണ് നൽകുന്നത്. ഒന്ന്, അല്ലാഹു അവരെ ശിക്ഷിക്കും. രണ്ട്, അവർ ഫാസിഖുകളാണ്. ഒരു ഫർളായ കാര്യം, വാജിബായ കാര്യം ഉപേക്ഷിച്ചാൽ അല്ലാതെ അല്ലാഹു ശിക്ഷിക്കുകയില്ല. മുസ്തഹബായ ഒരു കാര്യം ഉപേക്ഷിക്കുന്നതിന്റെ പേര് ശിക്ഷിക്കുകയില്ല. അതുപോലെ മുസ്തഹബായ ഒരു കാര്യം ഉപേക്ഷിച്ചവൻ ഫാസിഖല്ല. ഒരു കബീറത്ത് ചെയ്യുകയോ അല്ലെങ്കിൽ സഗീറത്തിൽ സ്ഥിരമായി ചെറുപാപം ചെയ്യുകയോ ചെയ്താലും ഫാസിഖ്. അല്ലാഹുവിനെയും റസൂലിനേക്കാളും മറ്റെന്തെങ്കിലും ഒന്നിനെ സ്നേഹിച്ചാൽ അത് കബീറത്താണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു താക്കീത്, അതുപോലെ അവർ ഫാസിഖാണ് എന്ന് ഈ ആയത്തിൽ പറഞ്ഞത്. ഇതാണ് ഈ ആയത്ത് സഹാബത്ത് മനസ്സിലാക്കിയിരുന്നു. ഇതിന്റെ അർത്ഥം അവർ ഉൾക്കൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ അല്ലാഹുവിന്റെ റസൂലിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ര കണ്ട് സ്നേഹിച്ചത്. അതുപോലെ തന്നെ അല്ലാഹു തആല പറയുകയുണ്ടായി, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഅ്മിനിന് സ്വന്തം നഫ്സിനേക്കാൾ പ്രധാനപ്പെട്ട ആളാണ്, സ്വന്തം നഫ്സിനേക്കാൾ അടുത്തയാളാണ്. വ അസ്വാജുഹു ഉമ്മഹാത്തും, അദ്ദേഹത്തിന്റെ ഭാര്യമാർ ഓരോ മുഅ്മിനും സ്വന്തം ഉമ്മയാണ്. മറ്റൊരു ഖിറാഅത്തിൽ, സാദ്ദായ ഒരു ഖിറാഅത്തിൽ, വഹുവ അബൂഹും, അദ്ദേഹം അവരുടെ പിതാവാണ് എന്ന് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ഉപ്പയേക്കാൾ, സ്വന്തം നഫ്സിനേക്കാൾ നമുക്ക് അടുത്തയാളാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇതാണ് കാരണം അദ്ദേഹത്തെ സ്നേഹിക്കാനുള്ള ഒന്നാമത്തെ കാരണം, അല്ലാഹുവിന്റെ കൽപ്പന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിന്റെ കൽപ്പന നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഹദീസുകളിലൂടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കൈ പിടിച്ച് നിൽക്കുകയായിരുന്നു. അങ്ങനെ അവിടുന്ന് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ് ആരാണെന്ന് നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂലിനെ അദ്ദേഹം എത്ര കണ്ട് സ്നേഹിച്ചിട്ടുണ്ടെന്ന് അറിയാം, റസൂലിന് വേണ്ടി എത്ര ത്യാഗം അദ്ദേഹം സഹിച്ചിട്ടുണ്ടെന്ന് നമുക്കറിയാം. അങ്ങനെയുള്ള ഉമറിനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉമർ അങ്ങോട്ട് പറയുകയാണ്, യാ റസൂലുള്ളാഹ് ലഅൻത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ഷൈ ഇല്ലാ നഫ്സി, എന്റെ സ്വന്തം ആത്മാവ്, എന്റെ സ്വന്തം നഫ്സിൽ കഴിഞ്ഞാൽ താങ്കളാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ലാ വല്ലദി നഫ്സി ബിയദിഹി, അത് പോരാ, ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സി, നിന്റെ സ്വന്തം നഫ്സിനേക്കാളും ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാകണം. ഫഖാല ലഹു ഉമർ ഫഇന്നഹു അൽആന വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി, അദ്ദേഹം അല്പം ചിന്തിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ എനിക്ക് താങ്കൾ എന്റെ നഫ്സിനേക്കാളും സ്വന്തത്തെക്കാളും പ്രിയപ്പെട്ടവരാണ്. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽആന യാ ഉമർ, ഇപ്പോഴാണ് ശരിയായത് ഉമറെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഈമാനിന്റെ നിബന്ധനയാണ്, ഈമാനിന്റെ ഷർത്താണ് അല്ലാഹുവിന്റെ റസൂലിനെ നമ്മുടെ സ്വന്തത്തെക്കാളും സ്നേഹിക്കുക, മറ്റുള്ള എല്ലാത്തിനേക്കാളും സ്നേഹിക്കുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാളും മുഅ്മിനാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം മക്കളെക്കാളും പിതാവിനേക്കാളും ഉമ്മയെക്കാളും സകല മനുഷ്യരെക്കാളും എന്നെ സ്നേഹിക്കുന്നത് വരെ നിങ്ങൾ ഒരാളും മുഅ്മിനാവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി സഹീഹായി ബുഖാരിയിൽ വന്നിട്ടുള്ള ഹദീസാണ്. അതുപോലെ തന്നെ അടുത്ത കാരണം, ഇതാണ് ഒന്നാമത്തെ കാരണം, അല്ലാഹു തആല കൽപ്പിച്ചിട്ടുണ്ട് റസൂലിനെ സ്നേഹിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ സ്നേഹിക്കാൻ. അല്ലാഹുവും റസൂലും കൽപ്പിച്ചിട്ടുള്ള കാര്യം നമുക്ക് നിർബന്ധമാണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക എന്ന് അല്ലാഹു തആല താക്കീത് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കാരണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ചെയ്തിട്ടുള്ള ഔദാര്യം. അദ്ദേഹം നമുക്ക് വലിയൊരു മിന്നത്ത് ഔദാര്യം ചെയ്തു തന്നിട്ടുണ്ട്. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ ഇദ് ബഅഥ ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ വഇൻ കാനു മിൻ ഖബൽ ലഫീ ളലാലിൻ മുബീൻ. അല്ലാഹു മനുഷ്യൻ വലിയൊരു ഔദാര്യം, മുഅ്മിനീങ്ങൾക്ക് വലിയൊരു ഔദാര്യം ചെയ്തിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു വെച്ചതുകൊണ്ട്. എന്താണ് അദ്ദേഹം ചെയ്തത്? യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം, നമുക്ക് ഖുർആൻ പാരായണം ചെയ്തു തരുന്നു, നമ്മെ ശുദ്ധീകരിക്കുന്നു, അല്ലാഹു തആലയുടെ കിതാബും റസൂലിന്റെ സുന്നത്തും അവിടെ നമുക്ക് പഠിപ്പിച്ചു തന്നു. ഇത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ്. അതോടൊപ്പം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചെയ്തു തന്ന വലിയൊരു മിന്നത്താൻ. അദ്ദേഹം നമ്മോട് ഓരോരുത്തരോടും ചെയ്തൊരു ഔദാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണ്ടി എത്ര ത്യാഗം സഹിച്ചിട്ടുണ്ടെന്ന് ആലോചിച്ചു നോക്കുക. നമ്മൾ ഓരോരുത്തർക്കും വേണ്ടിയാണ് അദ്ദേഹം ഈ റിസാലത്തുമായി വന്നത്. മക്കയിൽ എല്ലാ മനുഷ്യരും അദ്ദേഹത്തിന്റെ കുടുംബങ്ങളും കൂട്ടുകാരുമൊക്കെ അൽ അമീൻ എന്നായിരുന്നു വിളിച്ചിരുന്നത്. അവർക്കിടയിൽ ഒരു തർക്കമുണ്ടായാൽ അദ്ദേഹത്തിന്റെ അടുക്കലാണ് പരിഹാരം അന്വേഷിച്ചു വന്നിരുന്നത്. അദ്ദേഹത്തിന് അവിടെയുള്ള ഏത് സ്ത്രീയെയും വിവാഹം കഴിക്കാമായിരുന്നു. മക്കയുടെ മൊത്തം ഭരണാധികാരം അദ്ദേഹത്തിന് അവർ വെച്ചു നീട്ടിയിട്ടുണ്ട്. അവിടെയുള്ള എല്ലാ സ്വർണവും വെള്ളിയും സമ്പത്തും അദ്ദേഹത്തിന്റെ കാൽക്കൽ കൊണ്ടുവെക്കാം എന്നവർ ഓഫർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ അദ്ദേഹം ത്യജിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു? അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി. അള്ളാഹുവിന്റെ ദീൻ നമ്മളടക്കം ഖിയാമത്ത് നാൾ വരെയുള്ള ഓരോ മനുഷ്യനും ജിന്നിനും ഇൻസിനും എത്താൻ വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ത്യാഗം സഹിച്ചത്. അദ്ദേഹത്തെ അൽ അമീൻ എന്ന് വിളിച്ചിരുന്ന ആളുകൾ അദ്ദേഹത്തെ കദ്ദാബ് എന്ന് വിളിച്ചു, സാഹിർ എന്ന് വിളിച്ചു. നമ്മൾ ആലോചിച്ചു നോക്കുക, നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. നമ്മൾ ചെയ്ത തെറ്റിന്റെ പേരിൽ നമ്മൾ ഒരാൾ ആക്ഷേപിക്കുന്നത് നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ കളവ് പറയാത്ത, ഒരിക്കലും ജീവിതത്തിൽ വഹി കിട്ടുന്നതിന് മുമ്പ് പോലും ജാഹിലിയ കാലത്ത് മുശ്രിക്കുകൾ ചെയ്തിരുന്ന ഒരു പാപത്തിലും പങ്കെടുക്കാത്ത, അങ്ങേയറ്റത്തെ ശുദ്ധനായ, യാതൊരു കളങ്കവുമില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ, അദ്ദേഹത്തിന്റെ സ്വന്തക്കാർ, കുടുംബം, അദ്ദേഹത്തെ അങ്ങേയറ്റം ആദരിച്ചിരുന്ന നാട്ടുകാർ ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ചത് എത്രമാത്രം അദ്ദേഹത്തിന് വേദന ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അവർ പറയുന്ന ഈ വാക്കുകൾ കേട്ട് താങ്കളുടെ നെഞ്ച് ഇടുങ്ങിപ്പോകുന്നുണ്ട്, വളരെയധികം വിഷമമുണ്ട് എന്ന് നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങേയറ്റം വിഷമമുണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ, മുമ്പുണ്ടായിരുന്ന സുഹൃത്തുക്കൾ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഈ ആക്ഷേപങ്ങൾ കേട്ട് ഇതൊക്കെ അദ്ദേഹം എന്തിനു സഹിച്ചു? അദ്ദേഹത്തിന് എന്തെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്രമാത്രം അദ്ദേഹം അല്ലാഹുവിന്റെ മാർഗത്തിൽ പരിശ്രമിച്ചിട്ടുണ്ട്, ഈ ദീനിന്റെ കലിമത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ജിഹാദ് ചെയ്തു, ആ ജിഹാദിന്റെ മാർഗത്തിൽ അദ്ദേഹത്തിന് പരിക്കുപറ്റി, അദ്ദേഹത്തിന്റെ മുഖം അവർ മുറിവേൽപ്പിച്ചു, അദ്ദേഹത്തിന്റെ തലയിൽ അവർ മുറിവുണ്ടാക്കി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിലെ പല്ല് പറിഞ്ഞുപോയി, അദ്ദേഹത്തിന്റെ അടുത്ത സുഹൃത്തുക്കളും കുടുംബക്കാരും അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അങ്ങേയറ്റം വിഷമമുണ്ടാക്കുന്ന രൂപത്തിൽ പെടഞ്ഞു മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന് ഇതെല്ലാം കാണേണ്ടി വന്നു. എന്തുകൊണ്ട് ഇതെല്ലാം സംഭവിച്ചു? ഇതൊക്കെ സംഭവിച്ചത് ഈ ശരീഅത്തിന്റെ തബ്ലീഗിന് വേണ്ടി, ഈ ദീനിന്റെ അഹ്കാമുകൾ നമുക്ക് ഓരോരുത്തർക്കും എത്തിച്ചു തരാൻ വേണ്ടി, നമ്മളെല്ലാവരും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി. ഇതായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലക്ഷ്യം. അതിനുവേണ്ടി അദ്ദേഹം സഹിച്ചിട്ടുള്ള ത്യാഗം, ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ അദ്ദേഹത്തോട് നമ്മുടെ മനസ്സിൽ സ്നേഹമുണ്ടാകും. പക്ഷെ ഈ ദീനിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് പ്രശ്നം. നമ്മുടെ അവസ്ഥ അറാബികളെ പോലെയാണ്. യമുന്നൂന അലൈക അൻ അസ്ലമു, അറാബികൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയും, ഞങ്ങൾ മുസ്ലിമായിട്ടുണ്ട്, നീ പറയുന്ന ദാവത്ത് സ്വീകരിച്ച് ഞങ്ങൾ നിനക്കൊരു ഔദാര്യം ചെയ്തു തന്നിരിക്കുന്നു. അങ്ങനെ ഒരു ഔദാര്യമായിട്ട് അവരെടുത്തു പറയും, ഞങ്ങളിതാ നിന്റെ ഈ റിസാലത്ത് സ്വീകരിച്ചിരിക്കുന്നത് ഒരു വലിയ ഫളായിട്ട് അവർ പറയും. ഖുല്ലാ തമന്നു അലൈ ഇസ്ലാമക്കും, നിങ്ങൾ മുസ്ലിമായി എന്നുള്ളത് വലിയ കാര്യമായി എടുത്തു പറയേണ്ടതില്ല. ബലില്ലാഹു യമുന്നു അലൈക്കും മൻ ഹദാക്കും ലിൽ ഈമാൻ ഇൻ കുന്തും സാദിഖീൻ, നിങ്ങൾക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് മുസ്ലിമായതെങ്കിൽ അല്ലാഹു തആല നിങ്ങളോട് ഒരു ഔദാര്യം ചെയ്തതാണ്, ഹിദായത്ത് നൽകി എന്നത് അല്ലാഹുവിന്റെ ഔദാര്യമാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കും. അല്ലാഹുവും റസൂലും ചെയ്തിട്ടുള്ള ഔദാര്യമാണ് നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്നു എന്നുള്ളത്. അല്ലാഹുവിന്റെ ഔദാര്യമാണ് റസൂലിനെ പറഞ്ഞു വെച്ചു എന്നുള്ളത്. റസൂലിന്റെ ഔദാര്യമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം ജീവൻ പണയം വെച്ചുകൊണ്ട് ഈ ദീൻ നമുക്ക് എത്തിച്ചു തന്നു എന്നുള്ളത്. ഇതാണ് രണ്ടാമത്തെ കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബ് തോന്നാനുള്ള കാരണം, പരലോകത്തെ കുറിച്ച് ഒരാൾക്ക് യക്കീൻ ഉണ്ടെങ്കിൽ നാളെ നരകമുണ്ട്, ആ നരകത്തിലേക്ക് പോകാനുള്ളവരായിരുന്നു നമ്മൾ, അവിടെ നിന്ന് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത നമുക്ക് പറഞ്ഞാൽ തീരാത്ത സുഖങ്ങളുള്ള സ്വർഗത്തിലേക്കുള്ള വഴി ഇദ്ദേഹം കാണിച്ചു തന്നു. ആ സ്വർഗത്തിന് വേണ്ടി ആത്മാർത്ഥമായി ഒരാൾ പണിയെടുക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് റസൂലിനോട് അളവില്ലാത്ത സ്നേഹമുണ്ടായിരിക്കും. എന്നാൽ ഈ യക്കീൻ എത്ര കുറവുണ്ടോ അതിനനുസരിച്ച് സ്നേഹം കുറയും റസൂലിനോട്. സഹാബത്ത് അവർ ദുനിയാവ് വിറ്റവരായിരുന്നു ആഖിറത്തിന് വേണ്ടി, അതുകൊണ്ട് അവർക്ക് ഈ പരലോകത്ത് അവർ നേടാൻ പോകുന്ന സുഖങ്ങൾ അതിന് കാരണമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി സ്നേഹിച്ചു. ഇതാണ് അവിടുത്തെ സ്നേഹമുണ്ടാകാനുള്ള കാരണത്തിൽ രണ്ടാമത്തേത്. മൂന്നാമത്തേത്, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കമാലുൽ ഖുലുഖി, അദ്ദേഹത്തിന്റെ പൂർണമായ സ്വഭാവം, യാതൊരു ന്യൂനതകളും ഇല്ലാത്ത സ്വഭാവ വിശേഷങ്ങൾ, ഇതൊരാൾ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു പോകും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ഗുണങ്ങൾ ഒരാൾ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തെ സ്നേഹിച്ചു പോകും. മുസ്ലിമും കാഫിറും ആരും അദ്ദേഹത്തെ സ്നേഹിച്ചു പോകും. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ നിരവധി സ്ഥലങ്ങളിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിശദമായി പുകഴ്ത്തിയിട്ടുണ്ട്. അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല തസ്കിയ കൊടുത്തിട്ടുണ്ട്. റസൂലിന്റെ തസ്കിയ അല്ലാഹുവിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഖാമത്തിനെ പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മാ ദല്ല സാഹിബുകും വമാ ഗവ, നിങ്ങളുടെ കൂട്ടുകാരൻ അദ്ദേഹം ഒരിക്കലും വഴിതെറ്റിയിട്ടില്ല, ഒരു നിമിഷം പോലും അദ്ദേഹത്തിന്റെ ആ ഇസ്തിഖാമത് നഷ്ടപ്പെട്ടു പോയിട്ടില്ല. ഏതൊരാൾക്കാണ് ഇങ്ങനെയുള്ള ഒരു ഗുണമുള്ളത്? ഈ ദുനിയാവിൽ നിങ്ങൾക്ക് പല ആളുകളെയും കാണാം, മുസ്ലിങ്ങളും അല്ലാത്തവരുമായ ആളുകൾ, പല ലക്ഷ്യങ്ങളും ആദർശങ്ങളും തത്വശാസ്ത്രങ്ങളുമായി നടക്കുന്ന ആളുകൾ, അവരവർ വിശ്വസിക്കുന്ന ആദർശത്തിൽ, അവരവർ മുന്നിൽ കാണുന്ന ലക്ഷ്യങ്ങളിൽ, അവരവർ അവകാശപ്പെടുന്ന ആദർശങ്ങളിൽ എത്രമാത്രം ഇസ്തിഖാമത്താണ് നമ്മൾ കാണുന്നത്. പല നേതാക്കന്മാരും അവർ പുറത്തു പറയുന്നതല്ല അവരുടെ ഉള്ളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഒരു ദിവസം പറയുന്നതല്ല പിറ്റേ ദിവസം പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ മാ ദല്ല സാഹിബുകും വമാ ഗവ, ഒരിക്കലും അദ്ദേഹം ആ ഇസ്തിഖാമത്ത് വിട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ വാക്ക് നാവിനെ അല്ലാഹു പുകഴ്ത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഒരു മനുഷ്യന്റെ ഗുണവും ദോഷവും തീരുമാനിക്കുന്നത് അദ്ദേഹം അയാളുടെ നാവിൽ നിന്ന് വരുന്ന വാക്കുകളുടെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ വളരെയധികം പുകഴ്ത്തുന്ന പല ആളുകളുടെയും സംസാരം കേട്ടാൽ നമുക്ക് വെറുത്തു പോയിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിനെ അദ്ദേഹത്തിന്റെ സംസാരത്തെ അല്ലാഹു പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, വമാ യൻതഖു അനിൽ ഹവ, തോന്നിയത് പറയുന്നയാളല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിന്റെ ഇൽമിനെ അല്ലാഹു തആല പുകഴ്ത്തി, അല്ലമഹു ശദീദുൽ ഖുവ, വളരെയധികം ശക്തിയുള്ള ജിബ്രീൽ അലൈഹി സ്സലാം അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്താദ്, അദ്ദേഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിനെ അല്ലാഹു തആല പുകഴ്ത്തിയിട്ടുണ്ട്. ഒരുപാട് ഹറാമുകളിലേക്കും അദബുകളിലേക്കും പോകുന്ന ഒന്നാണ് കണ്ണ്, ഈ കണ്ണിനെ കുറിച്ച് അല്ലാഹു തആല പുകഴ്ത്തി. മാ സാഗൽ ബസറു വമാ തഗ അല്ലാഹു തആലയുടെ അടുക്കലേക്ക് മിഅ്റാജിന് വേണ്ടി അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉയർത്തിയപ്പോൾ സിദ്റത്തുൽ മുൻതഹായുടെ അടുക്കൽ വെച്ച് അലങ്കാരത്തിൽ അങ്ങേയറ്റത്തെ ഭംഗിയിൽ ഈ സിദ്റത്തുൽ മുൻതഹ എന്ന് പറയുന്ന വൃക്ഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. ആ സമയത്ത് ദുനിയാവിൽ സാധാരണ എന്തെങ്കിലും ഭംഗിയുള്ള ഒന്ന് കണ്ടാൽ നമ്മൾ ആർത്തിയോടെ നോക്കും. അങ്ങനെ ഞെട്ടിക്കുന്ന ഒരു കാഴ്ച കണ്ടപ്പോൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണ് പരിധി വിട്ട് അതിലേക്ക് ചൂഴ്ന്ന് നോക്കിയിട്ടില്ല. അദ്ദേഹം ഹലാലായ കാര്യമാണ്, ഒരു ഹറാമായ കാര്യമല്ല, അതിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിധി വിട്ട് അങ്ങോട്ട് നോക്കിയിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് ഹറാമിൽ നിന്ന് എത്ര ദൂരെയായിരിക്കും? അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിനെ, ഖൽബിനെ അല്ലാഹു തആല പുകഴ്ത്തി. ഒരാൾക്കും അറിയാത്തതാണ് ഖൽബിനുള്ളിലുള്ളത് എന്താണെന്ന്. നമ്മുടെ കൂടെ ഇരിക്കുന്ന, നമ്മൾ വളരെ നല്ലവരെന്ന് കരുതുന്ന അയാളുടെ ഖൽബിന്റെ ഉള്ളിലുള്ളത് എന്താണ് എന്ന് നമ്മൾക്കറിയുകയില്ല. നമ്മുടെ മനസ്സിലുള്ളിലുള്ള കാര്യങ്ങൾ നമ്മുടെ കൂട്ടുകാർ അറിഞ്ഞാൽ നമ്മെ അവരെങ്ങനെയായിരിക്കും കാണുന്നത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൽബ്, ആ ഖൽബ് അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല പുകഴ്ത്തിക്കൊണ്ട് പറഞ്ഞു, മാ കദബൽ ഫുആദു മാ യറാ, അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹം കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യങ്ങൾ നിഷേധിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ മനസ്സ് ശുദ്ധമാണ് എന്ന് അല്ലാഹു തആല അദ്ദേഹത്തിന് തസ്കിയ കൊടുക്കുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിനെയും അദ്ദേഹത്തിന്റെ സൽപേരിനെയും അല്ലാഹു പുകഴ്ത്തി. അലം നശ്റഹ് ലക സദ്റക, നിനക്ക് ഞാൻ ഹൃദയവിശാലത നൽകിയിരിക്കുന്നു. വവദഅനാ അൻക വിസ്റക അല്ലദി അൻഖദ ദഹ്റക വറഫഅനാ ലക ദിക്റക, നിന്റെ കീർത്തി നിന്റെ പ്രശസ്തി ഞാൻ ഉയർത്തിയിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ സ്വഭാവ വിശേഷങ്ങളെയും ഒന്നിച്ച് പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു തആല പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, താങ്കൾ അങ്ങേയറ്റം ഏറ്റവും നല്ല സ്വഭാവത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പുകഴ്ത്തിക്കൊണ്ട് അല്ലാഹു തആല നിരവധി ആയത്തുകളിൽ പറഞ്ഞിട്ടുണ്ട്, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല സൃഷ്ടികൾക്കും റഹ്മത്തായിക്കൊണ്ടാണ് താങ്കളെ പറഞ്ഞയച്ചിട്ടുള്ളത്. ഇങ്ങനെ എത്രയോ ആയത്തുകൾ, അതുപോലെ ഹദീസുകൾ, അദ്ദേഹത്തെ കണ്ടിട്ടുള്ള സഹാബിമാരും അദ്ദേഹത്തിന്റെ ശത്രുക്കളായ മുശ്രിക്കുകൾ പോലും അദ്ദേഹത്തെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞിട്ടുള്ള വാക്കുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം പഠിച്ചിട്ടുള്ള പിൽക്കാലത്ത് വന്ന പണ്ഡിതന്മാരും ഒരുവേള അദ്ദേഹത്തിന്റെ ശത്രുക്കൾ പോലും കുഫാറുകൾ പോലും അദ്ദേഹത്തെ പുകഴ്ത്തിയിട്ടുള്ള വാക്കുകൾ, ഇതൊക്കെ ഒരാൾ പഠിച്ചാൽ തന്നെ അദ്ദേഹത്തോടുള്ള സ്നേഹം മനസ്സിലുണ്ടാകും. ആ സ്വഭാവ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ അദ്ദേഹത്തോട് സ്നേഹമുണ്ടാകും. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹം തോന്നാനുള്ള കാരണങ്ങളിൽപ്പെട്ട നാലാമത്തെ കാരണമായി ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളതാണ് അൽ കമാലുൽ ഖൽഖി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർണമായ സൃഷ്ടിപ്പ്, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ യാതൊരു ന്യൂനതകളുമുള്ള ഒരു മനുഷ്യനല്ല. അദ്ദേഹം പുരുഷന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങേയറ്റം നീളം കൂടിയ ഒരാളല്ല, വളരെ കുറിയ ഒരാളുമല്ല, അമിതമായ വണ്ണമില്ല, വളരെ മെലിഞ്ഞ ഒരാളുമല്ല. ഇങ്ങനെ ഒരാളുടെ ശാരീരിക ഭംഗി എന്തൊക്കെയാണോ അതെല്ലാം ഒത്തിണങ്ങിയ ഒരു വ്യക്തിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യുദ്ധങ്ങളിൽ, ജിഹാദിൽ അദ്ദേഹമായിരുന്നു ശത്രുക്കളുടെ ഇടയിലേക്ക് ഏറ്റവും മുന്നിട്ട് പോയിരുന്നത്. അദ്ദേഹത്തിന് 30 ആളുകളുടെ ശക്തിയുണ്ട് എന്ന് ഞങ്ങൾ പറയാറുണ്ടായിരുന്നു എന്ന് സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാരണങ്ങളാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ മുഖം കണ്ടിട്ട് അത് വർണ്ണിച്ചുകൊണ്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു പറയുകയുണ്ടായി, വഅഹ്സനു മിൻക ലം തറഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദ നിസാ. നിങ്ങളെ പോലെ ഭംഗിയുള്ള ഒരാളെ എന്റെ കണ്ണു കണ്ടിട്ടില്ല, താങ്കളെ പോലെ സുന്ദരനായ ഒരാളെ ഒരു സ്ത്രീയും പ്രസവിച്ചിട്ടില്ല. ഇങ്ങനെയുള്ള സുന്ദരനായ ഒരാളായിരുന്നു, ശാരീരികമായി ഭംഗിയുള്ള ഒരാളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസല്ലം. ഇനി റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനുള്ള ഈ കാരണങ്ങൾ മനസ്സിലാക്കിയാൽ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അദ്ദേഹത്തോടുള്ള സ്നേഹം നമ്മൾ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്? സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എങ്ങനെയായിരുന്നു സ്നേഹിച്ചിരുന്നത് നമ്മൾ കണ്ടു. നമ്മൾ അദ്ദേഹത്തോട് ചെയ്യാനുള്ള ബാധ്യതകൾ എന്തൊക്കെയാണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ യുദ്ധം ചെയ്യാൻ നമുക്കിപ്പോൾ അവസരമില്ല, അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞുപോയി. അദ്ദേഹത്തിന് വേണ്ടി സമ്പത്തും അദ്ദേഹത്തിന് വേണ്ടി സ്വന്തം ശരീരവും അവർ ചെലവഴിക്കുമായിരുന്നു, അതിനുള്ള അവസരം നമുക്കിപ്പോഴില്ല, അത് കഴിഞ്ഞുപോയി. പക്ഷെ നമുക്കിപ്പോഴുമുള്ള ചില അവസരങ്ങളുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ധാരാളമായി സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. കസറത്തു സ്വലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരാൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേരിൽ അധികമായി സ്വലാത്ത് ചൊല്ലും. മൻ അഹബ്ബ ഷൈഅൻ അക്തറ മിൻ ദിക്രി, ആരെങ്കിലും എന്തിനെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ധാരാളം സംസാരിക്കും, അതിനെക്കുറിച്ച് അവൻ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത് നമുക്ക് അനുഭവമുള്ളതാണ്. ഒരു കച്ചവടക്കാരൻ കച്ചവടത്തോട് ആത്മാർത്ഥമായ ഇഷ്ടമുള്ളയാൾ അതിനെക്കുറിച്ചേ സംസാരിക്കുകയുള്ളൂ. അയാൾക്ക് കച്ചവടം ചെയ്യാനുള്ള സമ്പത്തില്ലെങ്കിലും വെറുതെ ഇരുന്ന് ആ കച്ചവടത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. അതുപോലെ ഓരോ വിഷയങ്ങളും, അതാത് കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടവർ അതിനെക്കുറിച്ച് സംസാരിക്കും. അള്ളാഹുവിന്റെ റസൂലിനോട് ഹുബ്ബുള്ള ആളുകൾ അദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കും. അദ്ദേഹത്തെ കുറിച്ച് പറയാൻ സാധിക്കുന്ന ഏറ്റവും നല്ല വാക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിനാ മുഹമ്മദ് എന്നുള്ള സ്വലാത്ത്, അല്ലെങ്കിൽ ദീർഘമായിട്ടുള്ള ഇബ്രാഹിമിയ സ്വലാത്ത്, ഏതെങ്കിലും രൂപത്തിലുള്ള സ്വലാത്ത് അദ്ദേഹത്തിന്റെ പേരിൽ ചൊല്ലുക എന്നുള്ളത്, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ദിക്ർ ചെയ്യാനുള്ള, പറയാനുള്ള ഏറ്റവും നല്ല വാക്കുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് ചെല്ലാൻ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, വസല്ലു അലയ്യ, നിങ്ങൾ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക, ഫഇന്ന സ്വലാതകും തബ്ലുഗുനി ഹൈസു കുന്തും, നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ സ്വലാത്ത് എന്റെ അടുക്കലെത്തും. ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ ഉദ്ധരിക്കുകയും ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ സഹീഹാക്കുകയും ചെയ്തിട്ടുള്ള ഹദീസാണ്. നമ്മൾ എവിടെയായിരുന്നാലും നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലെത്തും. ഇന്ന ഇന്ന സ്ഥലത്ത് ഇന്ന വ്യക്തി റസൂലിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് സമയം ചിന്തിക്കേണ്ടതുണ്ട്. എത്ര വലിയൊരു ഫളാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. ഈ വ്യക്തി, നിങ്ങൾ ഓരോരുത്തരും ഇന്ന സ്ഥലത്ത്, ഇന്ത്യയിൽ ഇന്ന സിറ്റിയിൽ ഇന്ന പള്ളിയിൽ ഇരുന്ന് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയും. ചില ഉലമാക്കൾ ഈ ഹദീസിന്റെ പിന്നിലുള്ള ഹിക്മത്ത് എന്താണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അവർ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ഒരു മുഅ്മിൻ പഠിച്ചാൽ, അദ്ദേഹത്തിൽ വിശ്വസിച്ചാൽ, അദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയാൽ അദ്ദേഹത്തോടുള്ള സ്നേഹം അതിന് പരിധി ഉണ്ടാവുകയില്ല. അപ്പോൾ അവർ ആഗ്രഹിക്കും, സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ബന്ധമുണ്ടായിരുന്നത് പോലെ, അദ്ദേഹത്തിന്റെ ശരീരം അവർ വർക്കത്തെടുത്തിരുന്നത് പോലെ, അദ്ദേഹത്തിന്റെ വിയർപ്പ് അവർ ശരീരത്തിൽ പുരട്ടിയത് പോലെ, അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് തുപ്പൽ പോലും അവരെടുത്ത് മുഖത്തും ശരീരത്തും പുരട്ടിയിരുന്നത് പോലെ, അദ്ദേഹത്തിന്റെ മുടി അവരെടുത്ത് വർക്കത്തെടുത്തിരുന്നത് പോലെ, അദ്ദേഹത്തിന് വേണ്ടി പണം ചെലവഴിക്കുകയും ജീവൻ തെഞ്ഞിച്ച് യുദ്ധം ചെയ്യുകയും ചെയ്തിരുന്നത് പോലെ, അദ്ദേഹത്തോടൊരു ബന്ധം എനിക്ക് വേണം എന്നൊരു വിശ്വാസി ആഗ്രഹിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആത്മാർത്ഥമായി സ്നേഹിച്ചാൽ. പക്ഷെ അങ്ങനെ ഒരു ബന്ധം, നേരിട്ടുള്ള ഒരു ബന്ധത്തിന് അവസരമില്ല. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഈ വിഷമം പരിഹരിക്കാനാണ് നമുക്ക് അവസരം നൽകിയിരിക്കുന്നത്. ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിയാൽ അത് അള്ളാഹുവിന്റെ റസൂൽ അറിയും. അവിടുന്ന് ഇപ്പോൾ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് അദ്ദേഹത്തോട് സലാം പറഞ്ഞ് ആ ബർക്കത്തുള്ള ശരീരത്തിൽ തൊട്ട് മുസാഫത്ത് ചെയ്യാമായിരുന്നു. അത് നമുക്ക് സാധിക്കുകയില്ല. ആ വിഷമം അതിനുള്ള ഒരു പരിഹാരമായിട്ട് അള്ളാഹു തആല നിശ്ചയിച്ചു തന്നതാണ് സ്വലാത്ത്. അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വലാത്ത് അള്ളാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായുള്ള നമ്മുടെ ബന്ധമാണ് അദ്ദേഹത്തിന്റെ പേര് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത്. ഹദീസുകളിൽ പറയുന്ന സ്വലാത്തിന്റെ കാര്യത്തിൽ സ്വലാത്ത് കൊണ്ടുള്ള ഗുണങ്ങൾ നിരവധി ഹദീസുകൾ വന്നിട്ടുണ്ട്. നാല് ഒരു റസൂലിന്റെ പേരുള്ള സ്വലാത്തിന് ഹദീസുകൾ വന്നിട്ടുള്ള ഫായിദകൾ ഗുണങ്ങൾ നാല് കാര്യങ്ങളാണ്. അബു ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിലും അതുപോലെ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം അഹ്മദ് നസായി മറ്റു ഉദ്ധരിക്കുന്ന ഹദീസിലും ഒക്കെയായി വന്നിട്ടുള്ള നാല് ഗുണങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു തആല സ്വലാത്ത് ചൊല്ലുന്നയാൾക്ക് പത്ത് സ്വലാത്ത് ചെയ്യും. മൻ സല്ല അലൈഹി സ്വലാത്തൻ സല്ലല്ലാഹു അലൈഹി ബിഹാ അസ്റ. ആരാണോ എന്റെ പേരിൽ ഒരാൾ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് അവന് അല്ലാഹു പത്ത് സ്വലാത്ത് ചെയ്യും. അല്ലാഹുവിന്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമാം അബുൽ ആലിയ റഹിമഹുല്ലാ പറഞ്ഞു, സ്വലാത്തുല്ലാഹി അലാ അബ്ദിഹി ദിക്റുഹു ഫിൽ മലഇൽ അഅലാ. അല്ലാഹു തആല അടിമക്ക് സ്വലാത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ അൽ മലഉൽ അഅലാ, അല്ലാഹുവിന്റെ സമീപസ്ഥരായ മലക്കുകളുടെ മുമ്പിൽ വെച്ച് അല്ലാഹു തആല ഈ വ്യക്തിയുടെ ഗുണം പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തും, പ്രശംസിക്കും. പത്ത് തവണ അല്ലാഹു പ്രശംസിക്കും. രണ്ടാമത്തേത് പത്ത് പുണ്യം അല്ലാഹു തആല രേഖപ്പെടുത്തും. മൂന്നാമത്തേത് പത്ത് പാപങ്ങൾ പുറത്തു തരും. നാലാമത്തേത് പത്ത് ദറജ അല്ലാഹു സുബ്ഹാനഹു വതആല ഉയർത്തും. ഈ നാല് ഗുണങ്ങളുണ്ട് ഒരു സ്വലാത്ത് ചൊല്ലിയ. എന്താണ് ഒരു സ്വലാത്ത് എന്ന് പറഞ്ഞാൽ, സ്വലാത്തിന്റെ വിവിധ രൂപങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞ സ്വലാത്ത് സല്ലല്ലാഹു അലാ മുഹമ്മദ്, ഇത്രയും പറഞ്ഞാൽ സ്വലാത്തായി. അപ്പൊ സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്നുള്ള മൂന്ന് വാക്ക് പറഞ്ഞാൽ ഈ നാല് ഗുണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നൽകും. മറ്റൊരു ഹദീസിൽ ഉബൈയ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ഹദീസിൽ കാണാം, സ്വഹീഹായ ഹദീസാണ്. അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ദുആ ചെയ്യാറുണ്ട്. ആ ദുആയുടെ കാൽഭാഗം താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലാറാണ് പതിവ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ശീത വഇൻ സിദ്ത ഫഹുവ ഖൈർ. നിനക്ക് ഉദ്ദേശിക്കുന്ന അത്രയും ചെയ്യാം, ഇനിയും നീ കൂട്ടുകയാണെങ്കിൽ ഖൈറാൻ. അദ്ദേഹം പറഞ്ഞു, അജ്അലു ലക സുലുസഹ, കാൽഭാഗം എന്നുള്ളത് മാറ്റിയിട്ട് മൂന്നിലൊന്ന് ഭാഗം ഞാൻ സ്വലാത്ത് ചൊല്ലാം. നിസ്വാസം ഇതേ മറുപടി തന്നെ പറഞ്ഞു, മാ ശീത വഇൻ സിദ്ത ഫഹുവ ഖൈർ. അദ്ദേഹം പറഞ്ഞു, പദവിയാക്കാം. അതേ മറുപടി തന്നെ വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ ദുആ മുഴുവനും അങ്ങയുടെ പേരിൽ സ്വലാത്താക്കാം. നിസ്വാസൻ പറഞ്ഞു, ഇദൻ യുഗ്ഫറു ദംബുക യുഗ്ഫറു ദംബുക വതുഖ്ഫ ഹമ്മക. നിന്റെ പാപങ്ങൾ അല്ലാഹു തആല പുറത്തു തരും, നിന്റെ മനസ്സിന്റെ വിഷമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല നീക്കിത്തരും. എന്താണ് ഈ ഹദീസിന്റെ താല്പര്യം? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു, ഇവിടെ ഉദ്ദേശിക്കുന്നത് ഉബൈയ് ഇബ്നു കഅബിന്റെ ദുആ മുഴുവൻ സ്വലാത്താക്കി എന്നല്ല, അദ്ദേഹത്തിന് ദുആക്ക് വേണ്ടി ഒരു പ്രത്യേക സമയമുണ്ട്. എല്ലാപ്പോഴും ദുആ ചെയ്യും, അതിന് പുറമെ പ്രത്യേകം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ അസ്ർ മുതൽ മഗ്രിബ് വരെ, അല്ലെങ്കിൽ മഗ്രിബ് ഇശാ വരെ, അല്ലെങ്കിൽ ഫജ്ർ കഴിഞ്ഞ് തുലുഉ വരെ, ഇങ്ങനെ അദ്ദേഹം ഒരു സമയം ദുആക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്തെ കുറിച്ചാണ് പറയുന്നത്. അത് മുഴുവൻ സ്വലാത്താക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് മുസ്ലിം പറഞ്ഞത്, നിന്റെ പാപങ്ങൾ പുറത്തു തരും, നിന്റെ മനസ്സിന്റെ വിഷമങ്ങൾ ദുഃഖങ്ങൾ അല്ലാഹു തആല നീക്കിത്തരും. ഇതൊക്കെ സ്വലാത്തിന്റെ ഫദലാണ്. എന്താണ് അതിന് ചെലവുള്ളത്? സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേര് സ്വലാത്ത് ചൊല്ലട്ടെ. ഇതാണ് ഏറ്റവും കുറഞ്ഞത്. എന്നാൽ ഉലമാക്കൾ പറയുന്നത് സ്വലാത്തിന് മൂന്ന് മർത്തബകളുണ്ട്, മൂന്ന് രൂപങ്ങളുണ്ട്. ഏറ്റവും പൂർണ്ണമായ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്തും സലാമും പറയുക എന്നുള്ളതാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ നബിയിന മുഹമ്മദ്, അല്ലെങ്കിൽ അസ്സലാത്തുൽ ഇബ്രാഹിമിയ്യ. ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു രൂപത്തിൽ സ്വലാത്തും സലാമും പൂർണ്ണമായും ചൊല്ലുക എന്നുള്ളതാണ് ഏറ്റവും അഫ്ദലായത്. രണ്ടാമത്തേത് സ്വലാത്ത് മാത്രം, മൂന്നാമത്തേത് സലാം മാത്രം. ഇത് മൂന്നാണ് സ്വലാത്തിന്റെയും സലാമിന്റെയും രൂപങ്ങൾ. അത് ഏറ്റവും അഫ്ദൽ സ്വലാത്തും സലാമും ചൊല്ലുന്നതാണ്. പക്ഷെ സ്വലാത്ത് മാത്രം പറഞ്ഞാൽ സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലെങ്കിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് എന്ന് മാത്രം പറഞ്ഞാലും ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം അയാൾക്ക് ലഭിക്കും. കാരണം അതിലൊക്കെ പറഞ്ഞത് സ്വലാത്ത് എന്ന വാക്ക് മാത്രമാണ്. സ്വലാത്ത് ചെയ്താൽ, സ്വലാത്ത് ചൊല്ലിയാൽ ഇന്ന ഗുണങ്ങളുണ്ട് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത് അഹ്ലു സുന്ന വൽ ജമാഅയുടെ ഒരു അടയാളമാണ്, അലാമത്താണ്. ഇമാം ഖവ്വാമു സുന്ന അൽ അസ്ഫഹാനി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ ഫളാഇലുൽ അമാൽ എന്ന കിതാബിൽ സൈനുൽ ആബിദീൻ ഹസൻ ഇബ്നു അലി റഹിമഹുല്ലാഹു തആല, ഹസൻ ഇബ്നു അലി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞതായി ഉദ്ധരിക്കുന്നു, അലാമത്തു അഹ്ലു സുന്ന കസ്റത്തു സ്വലാത്തി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹ്ലു സുന്നത്തിന്റെ അലാമത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഈ അസറിനെ കുറിച്ച് നമ്മൾ കാര്യമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ സ്ഥാനം എന്താണ്? നമ്മൾക്ക് അഹ്ലു സുന്നത്താണെന്ന് വാദിക്കുന്നവരാണ്. അഹ്ലു സുന്നത്തിന്റെ അഖീദയും മൻഹജും പരമാവധി പഠിക്കുകയും പ്രയോഗിക്കുകയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കുന്നവരാണ്. എന്നാൽ ഈ ഒരു അലാമത്ത്, അഹ്ലു സുന്നത്തിന്റെ അലാമത്തുകൾ പല കാര്യങ്ങളും സലഫുകൾ പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് അലാമത്ത് അഹ്ലു സുന്ന കസ്റത്തു സ്വലാത്തി അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അലാമത്ത് നമ്മിലുണ്ടോ? ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മറ്റു വിഭാഗങ്ങളിൽ ജീവിക്കുന്ന മറ്റ് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ മറ്റു വിഭാഗങ്ങളെക്കാൾ സ്വലാത്ത് കൂടുതലുള്ളവരാണ് നമ്മളെന്ന് പറയാൻ നമുക്ക് സാധിക്കുന്നു? ഓരോരുത്തരും ആലോചിച്ച് നോക്കുക. ഒരു പഴച്ച ബിദഅത്തിന്റെ ഒരു കക്ഷിയുടെ ഒരു സ്ഥാപനത്തിൽ പഠിച്ച ഒരാൾ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടുണ്ട്, എല്ലാ വെള്ളിയാഴ്ചയും 1000 സ്വലാത്ത് ചെല്ലാൻ അവരവിടെ നിർബന്ധിക്കാറുണ്ട്. മിനിമം അങ്ങനെ എണ്ണം പ്രത്യേകം പതിൽ പറഞ്ഞിട്ടല്ല, എല്ലാ കുട്ടികളും മിനിമം 1000 സ്വലാത്ത് ചെല്ലണം എന്ന് അവർ പറഞ്ഞ് ചൊല്ലിപ്പിക്കാറുണ്ട്. ഒരു പഴച്ച കക്ഷിയുടെ സ്ഥാപനത്തിലാണ്. നമ്മുടെ അവസ്ഥ എന്താണ്? ചില ഉലമാക്കൾ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച സ്വലാത്ത് വർദ്ധിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. അതുപോലെ തന്നെ അഹ്ലു സുന്നത്തിന്റെ അലാമത്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ കണ്ട അസറിൽ പറഞ്ഞതുപോലെ പൊതുവെ സ്വലാത്ത് വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സ്വലാത്ത് വർദ്ധിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില ഉലമാക്കൾ പറയുന്നത് ഒരു ദിവസം ഒരാൾ 50, 100, 500, 1000 സ്വലാത്ത് ചൊല്ലിയാൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചു എന്ന് പറയാൻ സാധിക്കുകയില്ല. അതൊക്കെ സാധാരണമാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യം ഗൗരവമായിട്ട് ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മനസ്സിൽ ഉള്ളിൽ സ്നേഹമുണ്ടോ എന്ന് അളന്നു നോക്കാൻ നമുക്ക് മാർഗമൊന്നുമില്ല. പക്ഷേ അതിന്റെ ലക്ഷണങ്ങളാണ്, അലാമത്താണ്, ആ അലാമത്തുകൾപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ പേര് സ്വലാത്ത് വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഈ അടുത്ത് മദീനയിൽ മരണപ്പെട്ട ഒരു ആലിമിനെ കുറിച്ച് അദ്ദേഹത്തെ പരിചയമുള്ള ഒരാൾ പറയുന്നത് വായിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കൾ ഇത്ര സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്ന് ഒരു വാർത്ത കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, നീ കേട്ടത് ശരിയല്ല, പക്ഷെ ഞാൻ ദിവസവും 300 സ്വലാത്ത് ചൊല്ലാറുണ്ട്, വെള്ളിയാഴ്ച 1000 സ്വലാത്ത് ചൊല്ലാറുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരുപാട് ദർസുകളും തിരക്കുകളും ഒക്കെ ഉള്ള ഒരാളാണ് ഇങ്ങനെ പറയുന്നത്. നമ്മുടെ അവസ്ഥയെ കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആത്മാർത്ഥമായ സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് വിലയിരുത്താനുള്ള ഒരു മാർഗമാണ് എത്ര അദ്ദേഹത്തിന്റെ പേര് സ്വലാത്ത് ചൊല്ലുന്നുണ്ട് എന്നുള്ളത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബ് നമ്മൾ കാണിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. ഒരാൾക്ക് നബിയോട് സ്നേഹമുണ്ട് എന്നതിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യുക എന്നുള്ളത്. സഹാബത്ത് എങ്ങനെയായിരുന്നു അദ്ദേഹത്തിന്റെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്തതെന്ന് നമുക്കറിയാം. അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അദ്ദേഹം പള്ളിയുടെ പുറത്തു നിൽക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഉള്ളിൽ നിന്ന് സംസാരിക്കുകയാണ്. ഉള്ളിൽ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാളോട് ഇജ്ലിസ് എന്ന് പറഞ്ഞു. അദ്ദേഹം പള്ളിയുടെ പുറത്തു നിന്നത് കേട്ട് അവിടെ തന്നെ ഇരുന്നു, പള്ളിയുടെ പുറത്തിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചിരുന്നത് വരെ പള്ളിയുടെ പുറത്തു തന്നെ ഇരുന്നു. ഇങ്ങനെ ഓരോ ഹറഫും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സമിഅനാ വഅതഅന, കേൾക്കുക അനുസരിക്കുക. അതിനിടയിൽ വേറെ ഒരു ഘട്ടം അവർക്കില്ല. അതിനെക്കുറിച്ച് ആലോചിക്കുകയും പഠിക്കുകയും അവരുടെ ബുദ്ധിയിലിട്ട് അളന്നു നോക്കുകയും ചെയ്തിട്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പായാൽ ആ കൽപ്പന അപ്പാടെ അനുസരിക്കുക. എങ്ങനെയായിരുന്നു സഹാബത്ത് റളിയല്ലാഹു തആല അൻഹും അതുപോലെ സലഫുകൾ റഹിമഹുമുള്ളാ അവർ സുന്നത്തിനോട് സ്വീകരിച്ചിരുന്ന സമീപനം, അവരുടെ ഈ അതായിരുന്നു. എന്നാൽ ഇന്ന് ഇതിന്റെ നേരെ വിപരീതമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹദീസുകളെ പരിഹസിക്കുന്ന ആളുകളുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞൊരു അർത്ഥവുമില്ല. അദ്ദേഹത്തിന്റെ ഹദീസുകളെ പരിഹസിക്കുന്നത് കുഫ്റാൻ. ഇബ്നു ഖുദാമ റഹിമഹുള്ളാ അൽ മുഗ്നിയിൽ പറഞ്ഞു, മൻ സബ്ബല്ലാഹ തആല കഫർ, അള്ളാഹുവിനെ ചെറി പറഞ്ഞവൻ കാഫിറാൻ. സവാഉൻ കാന മാസിഹൻ ഔ ജാദ്ദൻ, തമാശയായിട്ടായാലും ഗൗരവമായിട്ടായാലും. വകദാലിക മൻ ഇസ്തഹ്സഅ ബില്ലാഹി തആല ഔ ബിആയാതിഹി ഔ ബിറുസുലിഹി ഔ ബികിതാബിഹി, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കിതാബോ അള്ളാഹുവിന്റെ റസൂലിനെയോ പരിഹസിക്കുന്നവന്റെയും അവസ്ഥ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ലസ്തു താരികൻ ശൈഅൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ബിഹി, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്ന ഒരു കാര്യവും ഞാൻ ഉപേക്ഷിക്കുകയില്ല. ഇല്ലാ അമൽതു ബിഹി, ഞാൻ അത് അമൽ ചെയ്യാതെ. ഞാൻ അങ്ങനെ വല്ലതും ഒഴിവാക്കിയാൽ അതോടുകൂടി ഞാൻ പഴച്ചു പോകുമെന്ന് ഞാൻ പേടിക്കുകയാണ്. റസൂലിന്റെ സുന്നത്തിന്റെ എന്തെങ്കിലും ഒരു കാര്യം ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ അതിന്റെ ഫലമായി പൂർണ്ണമായും പഴച്ചു പോകുമോ എന്ന് ഞാൻ പേടിക്കുകയാണ്. ഈ അസർ ഉദ്ധരിച്ചതിന് ശേഷം ഇമാം ഇബ്നു ബത്ത് റഹിമഹുള്ള പറഞ്ഞു, ഹാദാ യാ ഇഖ്വാനി അസ്-സിദ്ദീഖുൽ അക്ബർ, എന്റെ സഹോദരങ്ങളെ അസ്-സിദ്ദീഖുൽ അക്ബർ, സ്വർഗമുണ്ട് എന്ന് ഉറപ്പുള്ള സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് പറയുന്നത്. يتخوف على نفسه من الزيغ ان هو قال فشيئا من امر نبيه صلى الله عليه وسلم نبيയുടെ ഒരു കൽപ്പന ധിക്കരിച്ചാൽ വഴിപഴച്ചു പോകുമെന്ന് അദ്ദേഹം പേടിക്കുകയാണ്. സമാദ അസ അൻ യകൂന മിൻ സമാൻ, ഈ കാലഘട്ടത്തെ കുറിച്ച് നമ്മൾ എന്തു പറയാനാണ്? അള്ളാഹ അഹ്ലുഹു യസ്തഹ്ജിഊന ബിനബിയിഹിം വബിഅവാമിരിഹി, ഈ കാലഘട്ടത്തിലുള്ള ആളുകൾ തങ്ങളുടെ നബിയെയും അദ്ദേഹത്തിന്റെ കൽപ്പനകളെയും പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. യതബാഹൗന ബിമുഖാലഫതിഹി വയസ്ഖറൂന ബിസുന്നതിഹി, അദ്ദേഹത്തെ ധിക്കരിക്കുന്നതിൽ അഹങ്കരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സുന്നത്തിനെ പരിഹസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതെന്തു കാര്യമായാലും താടി നീട്ടുന്നതായാലും മിസ്വാക്ക് ഉപയോഗിക്കുന്നതായാലും വസ്ത്രം നെറിയാണിക്ക് മുകളിൽ കയറ്റെടുക്കുന്നതായാലും സ്ത്രീകൾ മുഖം മറക്കുന്നതായാലും അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവൃത്തിയോ കൽപ്പനയോ ആയി വന്നിട്ടുള്ള എന്തൊരു കാര്യത്തെയായാലും പരിഹസിക്കാൻ ആളുകൾ തുടങ്ങിയിരിക്കുന്നു. അള്ളാഹു തആല വഴിപിഴക്കുന്നതിൽ നമ്മെ കാത്തു രക്ഷിക്കട്ടെ. അമലുകൾ നശിച്ചു പോകുന്നത്, മോശമായി പോകുന്നത് അള്ളാഹു തആല നമ്മെ കാത്തു രക്ഷിക്കട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു. അബു ഖലാബ അൽ ജർമി റഹിമഹുല്ലാ താബിഈയാണ്. അദ്ദേഹം പറഞ്ഞു, ഇദാ ഹദ്ദസ്സ അർ-റജുല ബിസ്സുന്ന, നീ ഒരാൾക്ക് ഒരു സുന്നത്ത് ഒരു ഹദീസ് പഠിപ്പിച്ചു കൊടുത്തു. ഫഖാൽ, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, അയാൾ പറഞ്ഞു, ദഅനാ മിൻ ഹാദാ വഹാതി കിതാബ അല്ലാഹ്, ഇതൊഴിവാക്ക്, അള്ളാഹുവിന്റെ കിതാബിൽ എന്താണ് പറയുന്നത്, ഖുർആനിൽ എന്താണ് പറയുന്നത് എന്ന് ചോദിച്ചാൽ ഫഅലം അന്നഹു ദാല്ലുൻ, അയാൾ പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നീ മനസ്സിലാക്കുക. ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല ഈ അസറിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, وَإِذَا رَأَيْتَ الْمُتَكَلِّمَ الْمُبْتَدِعَ يَقُولُ دَعْنَا مِنَ الْكِتَابِ وَالْأَحَادِيثِ الْآحَادِ قُرْآنَ മതി ഹദീസ് വേണ്ട എന്ന് പറയുന്നവരെക്കുറിച്ചാണ് ഇമാം അബു ഖലാബ ഇത് പറഞ്ഞത്. പക്ഷേ ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സ്വഭാവങ്ങളെ കുറിച്ച് ഇമാം ദഹബി പറയുകയാണ്. ചില മുബ്തദിഅകൾ പറയും, دَعْنَا مِنَ الْكِتَابِ وَالْأَحَادِيثِ الْآحَادِ وَهَاتِ الْعَقْلِ, ഖുർആനും വേണ്ട ആഹാദായ ഹദീസും വേണ്ട, അഖൽ കൊണ്ടൊരു അഖൽ അഖലിനോട് യോജിക്കുന്നുണ്ടോ ഈ ഹദീസുകളും ആയത്തുകളും ഒക്കെ എന്ന് നോക്കട്ടെ എന്ന് പറയുകയാണെങ്കിൽ ഫഅലം അന്നഹു അബു ജഹൽ, അതൊരു അബു ജഹലാണ് എന്ന് നീ മനസ്സിലാക്കുക. വഇദാ റഅയ്ത സാലിക തൗഹീദി യഖൂൽ, സൂഫിസത്തിന്റെ പിന്നാലെ പോയിട്ടുള്ള ഒരാൾ ഇങ്ങനെ പറയുന്നു സങ്കല്പിക്കുക, ജാന മിനൽ നഖ്ലി വ മിനൽ അഖൽ, ഈ കിതാബും സുന്നത്തും വേണ്ട, ബുദ്ധിയും വേണ്ട, വഹാത്തി ദൗഖ വൽ വജ്ദ്, നമ്മുടെ മനസ്സിന് ഈ ആയത്തുകളും ഹദീസുകളും ഈ പറയുന്ന അഹ്കാമുകളും ഒരു ആസ്വാദനം നൽകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം എന്ന് പറയുന്നത് കണ്ടാലും ഫഅലം അന്നഹു ഇബ്ലീസുൻ ഖദ് വഹറ ബിസൂറത്തി ബശർ, അത് മനുഷ്യരൂപത്തിലുള്ള ഇബ്ലീസ് ആണെന്ന് നീ മനസ്സിലാക്കുക. ഔ ഖദ് ഹല്ല ഫീഹി, അല്ലെങ്കിൽ ഇബ്ലീസ് അവനെ ബാധിച്ചിരിക്കുകയാണ്. ഫഇൻ ജബുൻത മിൻഹു ഫഹറബ്, ഇങ്ങനെയുള്ള ആളുകളെ നിനക്ക് പേടിയാണെങ്കിൽ അവരെ നേരിടാനുള്ള ധൈര്യമില്ലെങ്കിൽ നീ അവരെ ഉപേക്ഷിച്ച് ഒഴിവാക്കി പോവുക. വഇല്ല ഫസ്റഹു, അല്ലെങ്കിൽ അവരെ നീ അടിക്കുക. വബ്റുക് അലാ സദ്രിഹി, അവരുടെ നെഞ്ചത്ത് നീ കയറിയിരിക്കുക. വഖറ അലൈഹി ആയത്തുൽ കുർസിയ്യി വഖ്നഖുഹു, അവരുടെ നെഞ്ചത്ത് കയറി നാറ്റത്തെ കുറിച്ച് ചോദിക്കൊടുത്ത് അവന്റെ കഴുത്ത് പിടിക്കുക. ശൈത്താനാണ് അവന്റെ ശരീരത്തിൽ സംസാരിക്കുന്നത്. ഇമാം നബി ഇമാം ദഹബി റഹിമഹുല്ലാഹു തആല പറഞ്ഞ വാക്കാണ് സുന്നത്തിനെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന ആളുകളെ കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പരിഹസിക്കുകയും തള്ളിക്കളയുകയും ചെയ്ത ആളുകൾക്ക് അള്ളാഹു തആല ഉടനടി ശിക്ഷ നൽകിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തും അതിനുശേഷവും സലമത്ത് ഇബ്നുൽ അക്വ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു ഇടത് കൈകൊണ്ട്. ഫഖാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുൽ ബിയമീനിക്, വലത് കൈകൊണ്ട് കഴിക്കുക. ഖാല ലാ അസ്തതിയ, അയാൾ പറഞ്ഞു, എനിക്ക് കഴിയില്ല, എനിക്ക് സൗകര്യമില്ല എന്ന് പറഞ്ഞു. ഫഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലസ്തതഅത, നിനക്ക് സാധിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. മാ മനഅഹു ഇല്ലൽ കിബ്ർ, കിബ്ർ കൊണ്ടാണ് അദ്ദേഹം ആദ്യം ഇങ്ങനെ പറഞ്ഞത്, കഴിയില്ല എന്ന് പറഞ്ഞത്. ഖാല മാ റഫഅഹ ഇലാ ഫീ, പിന്നീട് ഒരിക്കലും ആ വലത് കൈ ഉയർത്താൻ അയാൾക്ക് സാധിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശാപം ഫലിച്ചു. ഇതുപോലെയായിരിക്കും റസൂലിന്റെ സുന്നത്തിനെ പരിഹസിക്കുന്നവർ, അവർക്ക് അള്ളാഹു അർഹിക്കുന്ന ശിക്ഷ ഉടനടി കൊടുത്ത സംഭവങ്ങൾ ഇതിനുശേഷവും നിരവധി ഉണ്ടായിട്ടുണ്ട്. സലഫുകളുടെ ചരിത്രങ്ങളിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ സീറയിലെ കിതാബുകളിൽ കാണാൻ സാധിക്കും. ഇത് സുന്നത്തിനെ നിഷേധിച്ചവർക്ക് കിട്ടിയിട്ടുള്ള ശിക്ഷയാണ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഇത്തിബാ ചെയ്യാൻ പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, അവിടുത്തോട് നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ അനുസരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന തൗഹീദാണ്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തേക്ക് വന്നത് തന്നെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം മരിച്ചു പോകുമ്പോൾ അവസാനമായി ആവർത്തിച്ച് ആവർത്തിച്ച് പഠിപ്പിച്ചതും തൗഹീദാണ്. ആ കാര്യത്തിൽ അദ്ദേഹത്തെ അനുസരിക്കുന്നില്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. അവരുടെ സ്നേഹത്തിന്റെ ആ സ്നേഹത്തിന് അടിസ്ഥാനം തന്നെയില്ല. ഏറ്റവും മിനിമം റസൂലിനെ സ്നേഹിക്കേണ്ടത് അദ്ദേഹം കൊണ്ടുവന്ന തൗഹീദ് വിശ്വസിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വെച്ച് ഒരാൾ പറഞ്ഞു, മാഷാ അല്ലാഹു വശീത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ, എന്തോ സംഭവത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചതുപോലെ എന്ന് പറഞ്ഞു. ഇത് ഒരിക്കലും മനസ്സിൽ വിശ്വസിച്ചുകൊണ്ട് കരുതിക്കൂട്ടി പറയുന്നതല്ല. അള്ളാഹുവും റസൂലും ഉദ്ദേശിച്ച കാര്യങ്ങളാണ് നടക്കുക, അള്ളാഹുവിനെ പോലത്തെ മശീഹത്ത് റസൂലിനുണ്ട് എന്ന് കരുതിയിട്ട് പറയുന്നതല്ല. പക്ഷേ വാക്കിൽ ഇങ്ങനെ ഒന്ന് വന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അജഅൽതനി ലില്ലാഹി നിദ്ദ, ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദ, നീ എന്നെ അള്ളാഹുവിന് സമനാക്കിയോ, അള്ളാഹുവിന് പങ്കുകാരനാക്കിയോ, ഖുൽ മാ ഷാ അല്ലാഹു വഹ്ദ, അള്ളാഹു ഉദ്ദേശിച്ചത് മാത്രം എന്ന് നീ പറയുക എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയാളെ തിരുത്തുകയാണ് ചെയ്തത്. ഇങ്ങനെ ചെറിയൊരു വാക്കിൽ പോലും
അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് തന്നെ ഉയർത്തരുത് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിട്ടുണ്ട്. ഇതനുസരിക്കാൻ അയാൾക്ക് സാധിക്കുകയില്ലെങ്കിൽ അയാൾ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൽ അർത്ഥവുമില്ല. ഇൻ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. നിന്റെ സ്നേഹം ആത്മാർത്ഥതയുള്ളതാണെങ്കിൽ നീ അവനനുസരിക്കും. ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ. കാരണം ഒരാൾ താൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവനനുസരിക്കും. അങ്ങനെയാണ് സാധാരണ ആളുകൾ ചെയ്യുന്നത്. ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവനെ പൂർണ്ണമായും അനുസരിക്കും. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന പേര് അവകാശപ്പെടുന്ന ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ആൾക്കാർ എന്ന് പറഞ്ഞ് ആഘോഷങ്ങൾ നടത്തുന്ന ആളുകളുണ്ട്. അവർ ഓതി നടക്കുന്ന ചില വരികൾ ഈ തൗഹീദിന്റെ നേരെ എതിരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനു വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്നുവോ, അദ്ദേഹം ആർക്കെതിരെ ജിഹാദ് നടത്തിയോ, അദ്ദേഹം ആരുടെ രക്തം ഹലാലാക്കിയോ, അവരുടെ വിശ്വാസം അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ കൊണ്ടു നടക്കുന്ന ആളുകളാണ് ഈ സ്നേഹം അവകാശപ്പെടുന്നത്. രണ്ടു മാസം കഴിഞ്ഞാൽ ഇനി പ്രവാചക സ്നേഹത്തിന്റെ പേരിൽ ആഘോഷം നടക്കാൻ വിൽക്കുകയാണ്. വിദ്യാസായ നബിദിനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ലാത്ത, സഹാബത്ത് ചെയ്തിട്ടില്ലാത്ത ഷിയകൾ കൊണ്ടുവന്ന ആചാരമാണത്. ആ സമയത്ത് വായിക്കുന്ന ബുർദ എന്ന് പറയുന്ന കിതാബിലുള്ള വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമരായവരെ, താങ്കളല്ലാതെ മറ്റാരുണ്ട് എനിക്ക് ആശ്രയമായി, അങ്ങേയറ്റം വേവലാതിപ്പെടുത്തുന്ന വലിയ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ താങ്കളല്ലാതെ മറ്റാരാണ് എനിക്കുള്ളത്. ഇല്ലം തകുൻ ആഖിദൻ യൗമൽ മആദി യദി അഫ്വൻ വഇല്ലാ ഫഖുൽ യാ സല്ലത്തൽ ഖദമി. ഖിയാമത്ത് നാളിൽ ആഖിറത്തിൽ താങ്കൾ എന്റെ കൈപിടിച്ചിട്ടില്ലെങ്കിൽ എന്റെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ കാലുതെറ്റി വീണതു തന്നെ. ഫഇന്ന മിൻ ജൂദിക ദുനിയാ വദുറതഹ വമിൻ ഇൽമിക ഇൽമുൽ ലൗഹി വൽ ഖലമി വഇന്ന മിൻ ജൂദിക ദുനിയാ വദുറതഹ. താങ്കളുടെ ഔദാര്യത്തിൽപ്പെട്ടതാണ് ദുനിയാവും ആഖിറത്തും. വമിൻ ഉലൂമിക ഇൽമുൽ ലൗഹി വൽ ഖലമി. താങ്കളുടെ ഇൽമിൽപ്പെട്ടതാണ് ലോഹിൽ മഹ്ഫൂദിൽ കദറെഴുതുന്ന പേന എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ അതൊക്കെ താങ്കളുടെ എഴുന്നിൽപ്പെട്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് എന്താണ് പിന്നെ ബാക്കിയുള്ളത്? അള്ളാഹുവിന്റെ സ്ഥാനത്തേക്ക് അതുപോലെ ഉയർത്തിയിരിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ. ഇങ്ങനെ പറയുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവുമില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപമാണ് ഇവർക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഇവർ അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിൽ അർത്ഥവുമില്ല. ഈ കവിതയെക്കുറിച്ച്, ബുർദയെക്കുറിച്ച് ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന ഒരു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അൽ അഖീൽ റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് കേട്ടിട്ടുണ്ട്. ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുന്ന ആളുകൾ, ശിർക്ക് ചെയ്യുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം ഒരു പദ്ധതി ആലോചിച്ചു. ഈ കവിതയെടുത്ത്, ബുർദയെടുത്ത് അതിലുള്ള ശിർക്കിന്റെ വരികളൊക്കെ മാറ്റി അവിടെ നല്ല രൂപത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പുകഴ്ത്തുന്നുണ്ടെങ്കിൽ വരി എഴുതി വെച്ചാൽ, വരി വിദേശത്ത് നടത്തിയാലും ശിർക്ക് ചെയ്യുകയില്ലല്ലോ, കുഫറിൽ നിന്ന് രക്ഷപ്പെടുമല്ലോ എന്ന് കരുതി അങ്ങനെ ഒരു പുതിയ കിതാബ് എഴുതി ഉണ്ടാക്കാമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അത് സൗജന്യമായി വിതരണം ചെയ്താൽ പിന്നെ അത് പാടിക്കൊണ്ട് നടക്കും എന്ന് കരുതി. എന്നിട്ട് അതിനുവേണ്ടി കിതാബ് എടുത്ത് പരിശോധിച്ചപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഇതിൽ ശിർക്കില്ലാത്ത വരികൾ കുറവാണ്, തിരുത്താൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഈ കിതാബുള്ളത്. അതാണിപ്പോ വലിയ മജ്ലിസുകൾ സംഘടിപ്പിച്ച് ഗായകന്മാരെ കൊണ്ടുവന്ന് ആഘോഷപൂർവ്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനം എന്ന് അവകാശപ്പെടുന്ന ദിവസത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹമല്ല, അദ്ദേഹത്തോടുള്ള യുദ്ധ പ്രഖ്യാപനമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തുറൂനി കമാ അത്റത്തിൽ നസാറ ഇബ്നു മർയം. ഈസബിന് മറിയമിനെ, ഈസ അലൈഹി സ്വലാമിനെ അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് വാദിക്കുന്ന നസാറാക്കൾ പുകഴ്ത്തിയത് പോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തേണ്ടതില്ല. ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ അടിമയും റസൂലുമാണെന്ന് നിങ്ങൾ പറഞ്ഞുകൊള്ളുക. അത്ര പറഞ്ഞാൽ മതി, അതിൽ കൂടുതൽ പറയേണ്ടതില്ല. ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറഞ്ഞു, അബ്ദുൻ ഫലാ യുഅബദ് റസൂലുൻ ഫലാ യുസദ്ദ്. അബ്ദുല്ലാഹി വറസൂലുഹു എന്ന് പറഞ്ഞാൽ എന്താണ്? അടിമയാണ്, അപ്പോൾ ആരാധിക്കാൻ പാടില്ല, റസൂലാണ്, അതുകൊണ്ട് കളവാക്കാനും പാടില്ല. ഇതാണ് അഹ്ലുൽ സുന്നയുടെ നിലപാട്, ഇതാണ് മുസ്ലിങ്ങളുടെ നിലപാട്. ഇതിനപ്പുറത്തേക്ക് പോയവരുടെ ഇസ്ലാമിന്റെ കാര്യം അപകടത്തിലാണ്. അവർ അള്ളാഹുവിന്റെ റസൂലിന്റെ എതിർഭാഗത്താണ് നിൽക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെയാണ് അവർ ധിക്കരിക്കുന്നത്. ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിച്ചവനെ പോലെയല്ല, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഒരു അമലിയായ ഒരു സുന്നത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു കൽപ്പന അത് ധിക്കരിച്ചവനെ പോലെയല്ല. ഇവരുടെ അഖീദ തന്നെ റസൂലിന്റെ അഖീദയല്ല. ഇവരുടെ തൗഹീദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്ത ശിർക്ക് അതുപോലെ ചെയ്യുന്നവരാണ് ഈ കൂട്ടർ. അതുകൊണ്ട് തന്നെ റസൂലിനോടുള്ള സ്നേഹം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇവർ നടത്തുന്നത് റസൂലിനോടുള്ള സ്നേഹമല്ല, അത് യഥാർത്ഥത്തിൽ റസൂലിനോടുള്ള ഒരു യുദ്ധ പ്രഖ്യാപനം മാത്രമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മറ്റൊരു മാർഗം അദ്ദേഹത്തിന്റെ പേരിലുള്ള സ്വലാത്തും അദ്ദേഹത്തിന്റെ സുന്നത്ത് ഇത്തിബാഉം അത് നമ്മൾ പറയുകയുണ്ടായി. മൂന്നാമതായി ഉള്ള ഒരു മാർഗം, സലഫുകൾ ചെയ്തിട്ടുള്ള ഒരു മാർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം പഠിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ സുന്നത്ത് ഇൽമുൽ ഹദീസ്, അദ്ദേഹത്തിന്റെ വാക്കുകൾ ഹദീസ്, അദ്ദേഹത്തിന്റെ സുന്നത്ത് അത് പഠിക്കുക എന്നുള്ളതാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുന്ന മുഹദ്ദിസീങ്ങളെ കുറിച്ച് ഇമാം അർറാമ ഹുർമുസി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ മുഹദ്ദിസുൽ ഫാസിൽ എന്ന കിതാബിൽ പറയുകയുണ്ടായി. ഫനഖലു ശറായിഅഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുന്ന മുഹദ്ദിസീങ്ങൾ അവർ അദ്ദേഹത്തിന്റെ ശരീഅത്തുകൾ, അദ്ദേഹത്തിന്റെ മത നിയമങ്ങൾ നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നു. വദവ്വനു മശാഹിദഹു, അദ്ദേഹം ചെയ്ത യുദ്ധങ്ങൾ അവർ രേഖയാക്കി റെക്കോർഡ് ചെയ്തു വെച്ചു. വസന്നഹു അലാമഹു വദലായിലഹു, അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തിനുള്ള തെളിവുകൾ അവർ ശേഖരിച്ചു. വഹഖഖു മനാഖിബ ഇത്രതിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സ്ഥാനങ്ങൾ, അവരുടെ മഹത്വങ്ങൾ അവർ രേഖപ്പെടുത്തി. വമആസിറ ആബാഇഹി വഅസീറതിഹി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും അദ്ദേഹത്തിന്റെ പൂർവികന്മാരുടെയും ചരിത്രം വരെ അവർ രേഖപ്പെടുത്തി. വഅബ്ബറു അൻ ജമീഇ ഫിഅലി നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ നാനാവിധ പ്രവൃത്തികളും അദ്ദേഹം ജീവിതത്തിന്റെ ഓരോ മേഖലയിലും എന്തൊക്കെ ചെയ്തോ അതെല്ലാം അവർ പഠിച്ചു. ഫിസഫരിഹി വഹദരിഹി, യാത്രയിലും നാട്ടിൽ താമസിക്കുമ്പോഴും, വദഅനിഹി വഇഖാമതിഹി, അദ്ദേഹം സ്ഥിരതാമസമാക്കുമ്പോഴും നാടുവിട്ട് നിൽക്കുന്ന അവസ്ഥയിലും, വസായിരി അഹ്വാലിഹി, അദ്ദേഹത്തിന്റെ എല്ലാ അവസ്ഥയിലും, മിൻ മനാമിൻ വയഖദ, ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അദ്ദേഹം എന്തൊക്കെ ചെയ്തു. വഇശാറത്തിൻ വതസ്രീഹ്, വ്യക്തമായി അദ്ദേഹം എന്തൊക്കെ വാക്കുകൾ പറഞ്ഞു, വ്യംഗ്യമായി എന്തൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. വസംതിൻ വനുത്ഖിൻ, അദ്ദേഹം മൗനം പാലിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തായിരുന്നു അവസ്ഥ, സംസാരിച്ചപ്പോൾ എന്തായിരുന്നു അവസ്ഥ. വനുഹൂദിൻ വഖുഊദ്, അദ്ദേഹം ഇരുന്നതെങ്ങനെ എഴുന്നേറ്റതെങ്ങനെ. വമആകല വമഅകല വമശ്റബ്, അദ്ദേഹം തിന്നതെന്തൊക്കെ കുടിച്ചതെന്തൊക്കെ, ഏത് രീതിയിൽ തിന്നുകയും കുടിക്കുകയും ചെയ്തു. വമൽബസിൻ വമർഖബ്, അദ്ദേഹത്തിന്റെ വസ്ത്രം എന്തായിരുന്നു, വാഹനങ്ങൾ എന്തൊക്കെയായിരുന്നു. വമാ കാന സബീലുഹു ഫി ഹാലിർ റിദാ വസ്സഖബ്, അദ്ദേഹത്തിന് സന്തോഷം ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്തു, കോപം വരുമ്പോൾ എന്ത് ചെയ്തു. വൽ ഇൻകാരി വൽ ഖബൂൽ, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പ്രവൃത്തികൾ കണ്ടാൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹത്തിന് വെറുപ്പുള്ള പ്രവൃത്തികൾ കണ്ടാൽ എന്ത് ചെയ്യുമായിരുന്നു. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ പഠിച്ചു. ഹത്തൽ ഖലാമത മിൻ ദുഫ്രിഹി മാ കാന യസ്നഉ ബിഹാ, അദ്ദേഹം തന്റെ നഖം വെട്ടിയാൽ ആ നഖം എന്ത് ചെയ്യുമായിരുന്നു. വൻ നുഖാഅത മിൻ ഫീഹി ഐന കാനത് വിജ്ഹതുഹാ, അദ്ദേഹം വായിൽ നിന്ന് തുപ്പുന്ന സമയത്ത് ഏത് ദിശയിലേക്ക് തുപ്പുമായിരുന്നു, ഇത്രത്തോളം. അദ്ദേഹം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അദ്ദേഹം എന്തായിരുന്നു പറയാറുണ്ടായിരുന്നത്. അദ്ദേഹം തന്നിഹിതനായ ഓരോ സന്ദർഭത്തിലും എങ്ങനെയായിരുന്നു ഇടപെടാറുണ്ടായിരുന്നത്, ഇതെല്ലാം അവർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കി രേഖപ്പെടുത്തി വെച്ചു. تعظيما له صلى الله عليه وسلم അദ്ദേഹത്തോട് ബഹുമാനം കൊണ്ട്. ومعرفه باقدار ما ذكر عنه اسند اليه, അദ്ദേഹത്തോട് എന്തെങ്കിലും നിലക്ക് ബന്ധമുള്ള ഓരോ ഇൽമിന്റെയും മഹത്വം അവർ അറിഞ്ഞതുകൊണ്ടാണ് അവർ ഇങ്ങനെ ചെയ്തത്. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനവും നിശ്ചലാവസ്ഥയും ഹറകാത്തും സകനാത്തും പഠിച്ച് മനസ്സിലാക്കി രേഖപ്പെടുത്തി ഹിഫ്ളാക്കി അതിനുള്ളിലുള്ള ഫിഖ് പുറത്തെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവരാണ് മുഹദ്ദിസുകൾ, അഹ്ലുൽ ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിന്റെ ഇൽമ് പഠിക്കുന്ന ആളുകൾ, അവരെ കുറിച്ചാണ് ഒരു കവി പറഞ്ഞിട്ടുള്ളത്, അഹ്ലുൽ ഹദീസി ഹും അഹ്ലുൻ നബിയ്യ വഇല്ലം സഹിബു നഫ്സഹു അൻഫാസഹു സഹിബു. അഹ്ലുൽ ഹദീസ്, ഹദീസിന്റെ ആളുകൾ, അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വന്തക്കാർ. ഇല്ലം സഹിബു നഫ്സഹു, അവർ അദ്ദേഹത്തിന്റെ ശരീരത്തിനോട് സഹവസിച്ചിട്ടില്ലെങ്കിലും, അൻഫാസഹു സഹിബു, അദ്ദേഹത്തിന്റെ ഓരോ ശ്വാസത്തെയും അവർ സഹവസിച്ചിട്ടുണ്ട്. ഓരോ ശ്വാസം എടുക്കുമ്പോഴും അദ്ദേഹം എന്തൊക്കെ ചെയ്തു പറഞ്ഞു എന്ന് അവർ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകൾ. ഇമാം അബൂബക്കർ ഇബ്നു അബി ദാവൂദ് റഹിമഹുല്ലാഹു തആല പറയുകയുണ്ടായി അദ്ദേഹത്തിന്റെ അൽഹായിയ എന്ന കിതാബിൽ, തമസ്സക് ബിഹബ്ലില്ലാഹി വത്തബിഉൽ ഹുദാ, അല്ലാഹുവിന്റെ കിതാബും സന്മാർഗവും നീ മുറുകെ പിടിക്കുക. വലാ തകു ബിദ്ഇയൻ ലഅല്ലക തുഫ്ലിഹു, നീ ഒരു ബിദ്അത്തുകാരനാകരുത്, നീ വിജയിച്ചേക്കാം. വലുസ് ബികിതാബില്ലാഹി വസ്സുനനില്ലതി അതത് അൻ റസൂലില്ലാഹി തൻജു വതർബഹു, അല്ലാഹുവിന്റെ കിതാബും റസൂലിന്റെ സുന്നത്തും നീ മുറുകെ പിടിക്കുക, നീ വിജയിച്ചേക്കാം, ലാഭം നേടിയേക്കാം. ودع عنك آراء الرجال وقولهم وقول رسول الله أزكى وأشرح. ജനങ്ങളുടെ അയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞു എന്നുള്ള വാക്കുകൾ നീ ഒഴിവാക്കുക, ആളുകളെ തക്കലീൽ ചെയ്യാതിരിക്കുക. അല്ലാഹുവിന്റെ റസൂലിന്റെ വാക്കാണ് ഏറ്റവും ശുദ്ധമായിട്ടുള്ളത്. ولا تكن في قوم تلهوا بدينهم فتطعن في أهل الحديث وتخدح. തങ്ങളുടെ ദീനിനെ കളിയും തമാശയുമായി എടുത്തിട്ടുള്ള ബിദ്അത്തിന്റെയും അതുപോലെ മഅസിയത്തുകളുടെയും ആളുകളുടെ കൂടെ പോയി അഹ്ലുൽ ഹദീസിനെ, ഹദീസിന്റെ ആളുകളെ കുറ്റം പറയുന്ന ഒരാളായി നീ മാറരുത്. ഇദാ മാ തഖത്ത ദഹ്റ യാ സാഹി ഹാദിഹി ഫഅൻത അലാ ഖൈരിൻ തബീത് വതുസ്ബിഹു, ഈ പറഞ്ഞ മാർഗം നീ പിന്തുടർന്നാൽ അഹ്ലുൽ ഹദീസിന്റെ കൂടെയായാൽ നീ ഖൈറിലായിരിക്കും, രാവിലെയും വൈകുന്നേരവും നീ ഖൈറിലായിരിക്കും. ഇനി ആരാണ് അഹ്ലുൽ ഹദീസ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇബ്നു തൈമിയ റഹിമഹു ഇബ്നു ഖുതൈബ റഹിമഹുല്ലാഹു തആല تأويل مختلف الحديث أن كتاب أهل الحديث نقول سبارني هم الذين التمسوا الحق من وجهته حقنا أذن الصوت سلنا أن يشتبه لنا അതെവിടെ കിട്ടുമോ അവിടെ പിന്തുടർന്നു പോയവരാണ് അവർ. അവർ അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. റസൂലിന്റെ സുന്നത്തുകൾ ഇത്തിബാ ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാൻ അവർ ശ്രമിക്കും. അദ്ദേഹത്തിന്റെ അസറുകൾ അന്വേഷിച്ചുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി യാത്ര ചെയ്തുകൊണ്ട് കരയിലും കടലിലും കിഴക്കും പടിഞ്ഞാറും അവർ യാത്ര ചെയ്യും. ഇതാണ് അഹ്ലുൽ ഹദീസിന്റെ പ്രത്യേകത. അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അവരെ കുറിച്ച് ഇബ്നു തൈമിയ റഹിമഹുല്ലാഹു തആല പറയുകയുണ്ടായി മജ്മൂഉ ഫതാവയിൽ, ഫമാ യുഅലമു അഹദു മിൻ ഉലമാഇഹിം വലാ സാലിഹി ആമ്മതിഹിം. അഹ്ലുൽ ഹദീസിന്റെ ഒരു പ്രത്യേകത, അവരിൽപ്പെട്ട ഒരു പണ്ഡിതനെ കുറിച്ചും അവരിൽപ്പെട്ട സാലിഹായ ഒരു സാധാരണക്കാരനെ കുറിച്ച് പോലും ഇന്ന് വരെ ആക്ഷേപിക്കാൻ ഒരാൾക്കും സാധിച്ചിട്ടില്ല. റജഅ ഖത്തു അൻ ഖൗലിഹി വഅഖാദിഹി, അദ്ദേഹം തന്റെ വാദവും തന്റെ അഖീദയും മാറ്റിയതായി ഒരാൾക്കും ആക്ഷേപിക്കാൻ സാധിച്ചിട്ടില്ല. ഇതാണ് അഹ്ലുൽ ഹദീസിന്റെ ഒരു പ്രത്യേകത. അവരുടെ സബാത്ത്, അവരുടെ അഖീദയിലും അവരുടെ ആദർശത്തിലും അവർ ഉറച്ചു നിൽക്കും. ഇതാണ് അഹ്ലുൽ ഹദീസിന്റെ പ്രത്യേകത. ബൽഹും അഅ്ളമുന്ന നാസി സബ്റൻ അലാ ദാലിക്, അവർ ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ സബ്റുള്ളവരാണ്. വൈനും തുഹിനു ബി അൻവാഇൽ മിഹൻ വഫൂതിനു ബി അൻവാഇൽ ഫിതൻ, എന്തൊക്കെ ഫിത്നകൾ ഉണ്ടായാലും എന്തൊക്കെ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഉണ്ടായാലും അവർ തങ്ങൾ വിശ്വസിക്കുന്ന ആദർശം ഉപേക്ഷിച്ച് ആ പരീക്ഷണങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുകയില്ല. فالثبات والاستقرار في اهل الحديث والسنه اضعاف 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 ما هو عند اهل الكلام والفلسفه. മറ്റുള്ള ഫിലോസഫികളുടെയും മനുഷ്യരുടെ ബുദ്ധിയിൽ തെളിഞ്ഞു വരുന്ന ഇൽമുകളുടെയും പിറകെ പോകുന്ന ആളുകൾ അവരുടെ അടുക്കലുള്ളതിന്റെ ഇരട്ടി 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 സബാത്ത് അഹ്ലുൽ ഹദീസിന്റെ അടുക്കലുണ്ടാകും. ഇതാണ് അഹ്ലുൽ ഹദീസിന്റെ പ്രത്യേകത. അഹ്ലുൽ ഹദീസ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഉലമാക്കളായിക്കൊള്ളണമെന്നില്ല. ഹദീസിനെ സ്നേഹിക്കുകയും ഹദീസ് പഠിക്കുകയും ഇത്തിബാ ചെയ്യുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് അഹ്ലുൽ ഹദീസ്. അവർ പലതരം ആളുകളുണ്ടായിരിക്കും. മിൻഹും സുജാനു മുഖാത്തിലൂൻ, അവരുടെ കൂട്ടത്തിൽ ധീരന്മാരായ യോദ്ധാക്കൾ ഉണ്ടായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യുന്നവരുണ്ടായിരിക്കും. വമിൻഹും ഫുഖഹ, ആ സുന്നത്ത് പഠിച്ച് പഠിപ്പിക്കുന്ന ഫുഖഹാക്കൾ ഉണ്ടായിരിക്കും. വമിൻഹും മുഹദ്ദിസൂൻ, അവരുടെ കൂട്ടത്തിൽ ഹദീസ് അങ്ങനെ തന്നെ പഠിപ്പിച്ചു കൊടുക്കുന്ന മുഹദ്ദിസീങ്ങൾ ഉണ്ടാകും. വമിൻഹും സുഹാദുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്തെ കുറിച്ച് പഠിപ്പിച്ച ഉള്ളിൽ തട്ടുന്ന ഹദീസുകൾ അത് മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയി ഈ ദുനിയാവ് തന്നെ മറന്നു പോയിട്ടുള്ള സുഹാദുകൾ അവരുടെ കൂട്ടത്തിൽ ഉണ്ടാകും. വആമിറൂന ബിൽ മഅറൂഫ് വന്നാഹൂന അനിൽ മുൻകർ, അവരുടെ കൂട്ടത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏതൊരു തിന്മ കണ്ടാലും അത് കൈകൊണ്ടോ നാവ് കൊണ്ടോ തടഞ്ഞ് ഇല്ലാതാക്കുന്ന, ഏതെങ്കിലും നന്മയുടെ കാര്യത്തിൽ ആളുകളുടെ അടുത്തിൽ വീഴ്ച കണ്ടാൽ അവിടെങ്ങളിലെല്ലാം പോയി ആ നന്മ പ്രചരിപ്പിക്കുന്ന ആളുകളുണ്ടായിരിക്കും. ഒമിൻഹും അഹ്ലു അൻവാഇൻ ഉഖ്ര മിനൽ ഖൈർ, ഇതല്ലാത്ത മറ്റ് പലതരത്തിലുള്ള ഖൈർ ചെയ്യുന്ന ആളുകളും അവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും. വലയൽസമു യകൂനു മുജ്തമിഈൻ, ഇവരെല്ലാവരും ഒരേ മേൽക്കൂരക്ക് കീഴിൽ ഒരേ നാട്ടിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗിനുള്ളിൽ ഒരുമിച്ച് കൂടി ഇരിക്കണം എന്നില്ല. ബൽ ഖദ് യകൂനൂന മുതഫരിഖീന ഫീ അഖ്താരിൽ അർദ്, ഭൂമിയുടെ വേറെ വേറെ സ്ഥലങ്ങളിൽ ദൂരദിക്കുകളിൽ അവർ ചിതറിക്കിടക്കുകയായിരിക്കാം. പക്ഷെ അവരെല്ലാവരും പിന്തുടരുന്നത് ഒരേ സ്രോതസ്സിനെയാണ്. അവരെല്ലാവരും ലക്ഷ്യം വെക്കുന്നത് ഒരേ ഹദീസിനെ ഇത്തിബാ ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള ആളുകൾക്കാണ് അഹ്ലുൽ ഹദീസ് എന്ന് പറയുന്നത് എന്ന് ഇമാം നവവി റഹിമഹുല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങളെ, ഹദീസ് പഠിക്കാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കാൻ വേണ്ടി നമ്മൾക്കുണ്ടാവുന്നത് പോലെ പരിശ്രമിക്കുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഹുബ്ബിന്റെ ഭാഗമാണ്. ഇമാം തബരി റഹിമഹുല്ലാഹു തആല, നമുക്കറിയാം അദ്ദേഹം ഏത് ഇൽമിലാണ് അദ്ദേഹത്തിന് ഇമാമത്ത് ഇല്ലാത്തത് എന്ന് പറയാൻ സാധിക്കുകയില്ല. തഫ്സീറിലും ഹദീസിലും ലുഗയിലും ഇൽമുൽ ഖിറാഅത്തിലും ഇങ്ങനെ ദീനിന്റെ എന്തൊക്കെ ഇൽമുകളുണ്ടോ താരീഖിലും ഇങ്ങനെയുള്ള എല്ലാ ഇൽമുകളിലും ഇമാമായിട്ടുള്ള ഒരാളാണ് ഇമാം അബൂ ജഅ്ഫർ അത്തബരി റഹ്മത്തുള്ളാഹി അലൈഹി. അദ്ദേഹത്തെ കുറിച്ച്, അദ്ദേഹം തൊലബുൽ ഇൽമ് ഇൽമ് പഠിക്കാനുള്ള കാരണത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ യാഖൂത്ത് അൽഹമവി റഹിമഹുല്ലാ മുഅ്ജമുൽ ഉദബ എന്ന കിതാബിൽ പറയുന്നു, അദ്ദേഹത്തിന്റെ പിതാവ് ഒരു സ്വപ്നം കണ്ടതാണ്. തന്റെ മകൻ ഒരു ചെറിയ പാത്രത്തിൽ കുറെ കല്ലും പിടിച്ചിരിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലായിട്ട്. അങ്ങനെ അദ്ദേഹം ഈ കുട്ടി ഈ പാത്രത്തിൽ നിന്ന് കല്ലെടുത്ത് എറിയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി മുമ്പിൽ നിന്ന് കല്ലെറിയുന്നുണ്ട്. ഇത് അദ്ദേഹം അന്നത്തെ സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ചില ആളുകളോട് ചോദിക്കുകയും അവർ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പ്രതിരോധിക്കാൻ പോവുകയാണ് ഈ മകൻ, അതിന് സാധ്യതയുണ്ട്. ഇത് കേട്ട ഇമാം തബരിയുടെ ഉപ്പ അദ്ദേഹത്തെ പൂർണ്ണമായി സുന്നത്ത് പഠിക്കാൻ വേണ്ടി നേർച്ചയാക്കി. ദുനിയാവിന്റെ ഒരു ജോലിയും ചെയ്യാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കാതെ ആ മകന് വേണ്ട എല്ലാ സമ്പത്തും സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത് തലബുൽ ഇൽമിന് വേണ്ടി, ഇൽമുൽ ഹദീസ് പഠിക്കാൻ വേണ്ടി, ശരീഅത്തിന്റെ ഇൽമ് പഠിക്കാൻ വേണ്ടി അദ്ദേഹത്തെ പൂർണ്ണമായും ഒഴിച്ചുവിട്ടു. അങ്ങനെയാണ് നമുക്ക് ഇന്ന് അഹ്ലുൽ ഹദീസിന്റെ മുഫസ്സിർ, അഹ്ലുൽ ഹദീസിന്റെ ഏറ്റവും വലിയ തഫ്സീറായ ഇമാം തബരി റഹിമഹുല്ലാഹു തആലയുടെ ജാമിഉൽ ബയാൻ എന്ന് പറയുന്ന വലിയ തഫ്സീർ, 30 വാല്യമുള്ള തഫ്സീർ, ഇതുപോലെ നിരവധി ഹദീസിന്റെയും ഫിഖ്ഹിന്റെയും കിതാബുകൾ എഴുതിയിട്ടുള്ള ആ ഇമാമിന് നമുക്ക് കിട്ടിയത് ഇദ്ദേഹത്തിന്റെ പിതാവിന്റെ ഈ ഒരു നല്ല മനസ്സുകൊണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ മക്കളെ ഹദീസ് പഠിക്കാൻ, ദീൻ പഠിക്കാൻ പ്രേരിപ്പിക്കുക, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹുബ്ബിന്റെ ഭാഗമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പ്രതിരോധിക്കാൻ ആളുകൾ ആവശ്യമുണ്ട്. സുന്നത്തിനെ പരിഹസിക്കാൻ നീണ്ട നാവും അതുപോലെ തന്നെ നിയന്ത്രണമില്ലാത്ത കഴിവുകളുള്ള ഭൗതികമായ കഴിവുകളുള്ള ആളുകളുണ്ട്. പേനയും നാവും ഇതിനുവേണ്ടി ഒഴിഞ്ഞുവെച്ചിട്ടുള്ള യുക്തിവാദികൾ, മുസ്ലിം പേരുള്ള നിഷേധികൾ നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. പക്ഷെ അഹ്ലുൽ ഹദീസിന്റെ സുന്നത്തിന്റെ ആളുകൾക്കിടയിൽ ഈ ബാത്തിലിനെ പ്രതിരോധിക്കാൻ വേണ്ടത്ര ആളുകളില്ല. നമ്മുടെ വിദ്യാർത്ഥികളുടെ എണ്ണം വളരെ കുറവാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ മക്കളെ, യുവാക്കളെ ദീൻ പഠിക്കാൻ, സുന്നത്ത് പഠിക്കാൻ, ഈ ശരീഅത്തിനെ പ്രതിരോധിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ അന്ന് യുദ്ധം ചെയ്തിരുന്ന സഹാബത്തിനെ പോലെ റസൂലിന്റെ സുന്നത്തിന് മുമ്പിൽ സുന്നത്തിന് നേർക്ക് വരുന്ന ആരോപണങ്ങൾ സ്വന്തം അറിവുകൊണ്ടും സംസാരം കൊണ്ടും എഴുത്തുകൊണ്ടും പ്രതിരോധിക്കാൻ സാധിക്കുന്ന സുന്നത്തിന്റെ ഒരു സൈന്യത്തെ രൂപപ്പെടുത്താൻ നമ്മൾ പരിശ്രമിക്കുക. അതിനുവേണ്ടി നമ്മുടെ മക്കളെ നമ്മൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹബ്ബ് കാണിക്കാൻ നമുക്ക് ഇപ്പോൾ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഇമാമിയങ്ങളായ ചില ആളുകൾ പറഞ്ഞിട്ടുള്ളത്, അള്ളാഹുവിന്റെ മാർഗത്തിൽ വാളുകൊണ്ട് ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ വലുതാണ്, അതിനേക്കാൾ മഹത്വമുള്ളതാണ് സുന്നത്തിനെ പ്രതിരോധിക്കുക എന്നുള്ളത്. റസൂലിന്റെ സുന്നത്തിനെ പരിഹസിക്കുമ്പോൾ, ആക്ഷേപിക്കുമ്പോൾ അതിന് അക്കമിട്ട് മറുപടി കൊടുക്കുക എന്നുള്ളത് വാളെടുത്ത് അള്ളാഹുവിന് മാർഗത്തിൽ കുഫാറുകൾക്കെതിരെ ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ വലിയ പുണ്യകർമ്മമാണ് എന്ന് പറഞ്ഞിട്ടുള്ള സലഫുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന മറ്റൊരു ഗുണമാണ് അവിടുത്തെ ആളുകൾ ആക്ഷേപിക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറി പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വേദന ഉണ്ടാവുക എന്നുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും ഒരു ചീത്തവാക്ക് കേട്ടാൽ പ്രതികരിക്കുമായിരുന്നു. ഹദീസിന്റെ കിതാബുകളിൽ കാണാവുന്ന ഒരു സംഭവം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നത് ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നു. ഉഹ്ജു ഖുറൈഷൻ, ഖുറൈഷ് ഗോത്രം, മക്കയുള്ള മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച് അദ്ദേഹത്തെ പരിഹസിച്ച് അദ്ദേഹത്തിന് ഇരട്ടപ്പേരിട്ട് കളിയാക്കിയിരുന്നു. മുഹമ്മദ് എന്നതിന് പകരം മുസമ്മം എന്നായിരുന്നു അവർ അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ആക്ഷേപിക്കപ്പെട്ടവൻ എന്നാണ് അർത്ഥം. മുഹമ്മദ് എന്നതിന്റെ നേരെ വിപരീതം, പുകഴ്ത്തപ്പെട്ടവൻ എന്നുള്ളതിന്റെ നേരെ വിപരീതം. ഇങ്ങനെ അവർ അദ്ദേഹത്തെ ആക്ഷേപിച്ചിരുന്നു. അതുപോലെ പല ആരോപണങ്ങൾ അദ്ദേഹത്തിന് ഉന്നയിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പൂർണ്ണമായി ക്ഷമിക്കാനല്ല പറഞ്ഞത്. ക്ഷമ ആവശ്യമായ സന്ദർഭമുണ്ടാകും, പ്രതികരിക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ടാകും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇദാ ഖീല ഹിൽമുൻ ഫഖുൽ ലിൽ ഹിൽമി മൗദിഉ വഹിൽമുൽ ഫദാ ഫീ ഗൈരി മൗദിഇഹി ജഹ്ലു. ഹിൽമ്, ക്ഷമ എന്ന് പറഞ്ഞാൽ, എല്ലാ സമയത്തും ക്ഷമിക്കണം എന്ന് ആളുകൾ ഉപദേശിച്ചാൽ നീ പറയണം ഫഖുൽ ലിൽ ഹിൽമി മൗദിഉ. ഹിൽമിന് സഹിഷ്ണുതക്ക് ചില സന്ദർഭങ്ങളുണ്ട്, ആ സന്ദർഭത്തിൽ അത് നല്ലതാണ്. വഹിൽമുൽ ഫദാ ഫീ ഗൈരി മൗദിഇഹി ജഹ്ലു, അനവസരത്തിലുള്ള ക്ഷമയെന്ന് പറയുന്നത് വിവരക്കേടാണ്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിച്ച സന്ദർഭത്തിൽ എല്ലാ സമയത്തും മിണ്ടാതിരിക്കാനല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഒരിക്കൽ അദ്ദേഹം പറഞ്ഞു, ഉഹ്ജു ഖുറൈശൻ, ഖുറൈശികളെ നിങ്ങൾ ആക്ഷേപിച്ച് കവിത എഴുതുക. ഫൈന്നഹു അഷദ്ദു അലൈഹാ മിൻ റസഖിൻ ബിൻ നബിൽ, കുന്തം കൊണ്ട് അവരുടെ നെഞ്ചിൽ കുത്തുന്നതിനേക്കാളും അവർക്ക് വേദനയുണ്ടാക്കും അവർക്കെതിരെ കവിത എഴുതുന്നത്. ഫഅർസല ഇലാ അബ്ദുല്ലാഹി ബിൻ റവാഹ, അബ്ദുല്ലാഹി ബിൻ റവാഹ റളിയല്ലാഹു അൻഹു കവിയാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് റസൂൽ ആളെ പറഞ്ഞയച്ചു, ഇങ്ങനെ ഖുറൈശികൾ ആക്ഷേപിച്ച് കവിത എഴുതാൻ. അദ്ദേഹം എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തനായില്ല. അദ്ദേഹം കഅബ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു. അദ്ദേഹം എഴുതിയതിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൃപ്തനായില്ല. അടുത്തതായി കഅബ ബിൻ മാലിക്കിന് ശേഷം തുമ്മ അർസല ഇലാ ഹസ്സാൻ ബിൻ സാബിത്, ഹസ്സാൻ ബിൻ സാബിത് റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കലേക്ക് ആളെ പറഞ്ഞയച്ചു. ثم ادلع لسانه عائشة رضي الله عنها പറയുകയാണ്, ثم ادلع لسانه, ഹസ്സാൻ തന്റെ നാവ് അഴിച്ചു വിട്ടു. فجعل يحركه, നാവ് ഇളക്കാൻ തുടങ്ങി. അദ്ദേഹം നിമിഷം കൊണ്ട് കവിത എഴുതുന്ന ആളായിരുന്നു. فقال والذي بعثك بالحق, അദ്ദേഹം പറഞ്ഞു, നിന്നെ ആരാണോ ഹക്കുമായി പറഞ്ഞയച്ചത്, താങ്കളെ ആരാണോ നിയോഗിച്ചത്, അഥവാ അല്ലാഹു, അവനാണ് സത്യം. لأسرينهم بلساني فري الأديم, ഒരു മൃഗത്തെ അറുത്ത്, ആടിനെയോ പശുവിനെയോ അറുത്ത് അതിന്റെ തൊലി പറിച്ചെടുക്കുന്നത് പോലെ ഞാൻ എന്റെ നാവ് കണ്ട് അവരെ മുറിക്കാൻ പോവുകയാണ്. പറഞ്ഞു, അബൂബക്കർ വരട്ടെ, അബൂബക്കറിന് അറിയാം ഖുറൈശികളുടെ ഗോത്രങ്ങളെ കുറിച്ച്. നസബ, എനിക്ക് ഖുറൈശികൾ പലരുമായി രക്തബന്ധമുണ്ട്. അബൂബക്കർ വന്നിട്ട് നിനക്ക് എന്റെ നസബിനെ കുറിച്ച് പറഞ്ഞു തരും. അവരെ ആരെയും പറയാൻ പാടില്ല, നിസ്വാദസമയുടെ കുടുംബക്കാരാണ്. അവരെ പറഞ്ഞാൽ അത് നിസ്വാദസമയുടെ അടുക്കലേക്ക് വരും. അതുകൊണ്ട് ഹസ്സാൻ അബൂബക്കറിന്റെ അടുക്കൽ പോയി റളിയല്ലാഹു അൻഹുമ. ثم رجع فقال, എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് ഖദ ലഖസ ലി നസബക, താങ്കളുടെ നസബ് കുടുംബ പാരമ്പര്യം എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, കുടുംബ പരമ്പര എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വല്ലദീ ബഅസക ബിൽ ഹഖ്, അല്ലാഹുവാണ് സത്യം.
ലഅസുല്ലന്നക മിൻഹും കമാ തുസല്ലു ശഅറത്തു മിനൽ അജീം. ഒരു മാവിൽ, മാവ് കുഴച്ചതിന്റെ ഇടയിൽ ഒരു രോമമുണ്ടെങ്കിൽ ആ രോമം എങ്ങനെ നമ്മൾ പറിച്ചെടുക്കും? ആ രോമം മാത്രം നമുക്ക് എടുക്കാൻ സാധിക്കും, മാവൊന്നും എടുക്കാതെ. അതുപോലെ താങ്കളുടെ നസബിനെ മാത്രം ഒഴിവാക്കി ബാക്കിയുള്ള ഖുറൈശികളെ മുഴുവൻ ഞാൻ ആക്ഷേപിക്കാൻ പോവുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇന്ന റൂഹൽ ഖുദ്സ് ലാ യസാലു യുഅയ്യിദുക്. റൂഹൽ ഖുദ്സ് ജിബ്രീൽ അലൈഹി സലാം താങ്കളെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മാ അനാ ഫഹ്ദ അനില്ലാഹി വറസൂലിഹി. അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും താങ്കൾ പ്രതിരോധിക്കുന്നിടത്തോളം, അള്ളാഹുവിനും റസൂലിനും എതിരെയുള്ള ആരോപണങ്ങൾക്ക് താങ്കൾ മറുപടി കൊടുക്കുന്നിടത്തോളം കാലം ജിബ്രീൽ അലൈഹി സലാം താങ്കളെ പിന്തുണച്ചുകൊണ്ടിരിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്നെ പറയുന്നു, സമീഉ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. ഈ കവിത ഹസ്സാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹജാഹും ഹസ്സാനു ഫശഫാ വസ്തഫാ. ഹസ്സാൻ അവരെ ആക്ഷേപിച്ചു, അങ്ങനെ നമ്മുടെ മനസ്സിന്റെ വിഷമം ഹസ്സാൻ ഇല്ലാതാക്കി, അവർക്ക് അർഹിക്കുന്നത് കിട്ടിയപ്പോൾ നമുക്ക് സമാധാനമായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ചില സന്ദർഭത്തിൽ ആവശ്യമായി വരും. യാതൊരു നിലയും വിലയും ഇല്ലാത്ത ആളുകൾ, യാതൊരു ബുദ്ധിയും ഇല്ലാത്ത ആളുകൾ, അവർ അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുമ്പോൾ എല്ലാവരോടും ബുദ്ധിപരമായി ചർച്ച ചെയ്യാൻ സാധിക്കുകയില്ല. ചില ആളുകൾ അർഹിക്കുന്നത് അവർ പറയുന്നത് പോലെയുള്ള ഒരു വാക്ക് തിരിച്ചു കൊടുക്കലായിരിക്കും. അവർക്ക് ആ സന്ദർഭത്തിൽ അത് കൊടുക്കണം. ബുദ്ധിപരമായി സംസാരിക്കേണ്ടവരുണ്ടായിരിക്കും, അവരോട് അങ്ങനെ സംസാരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സഹാബത്ത് ഇങ്ങനെ സ്നേഹിക്കുകയും പ്രതിരോധിക്കുകയും അവിടത്തേക്ക് വേണ്ടി ജീവൻ പണയം വെക്കുകയും അവിടുത്തെ സുന്നത്ത് ഇത്തിബാഅ് ചെയ്യുകയും അത് പഠിക്കുകയും ഹിഫ്ളാക്കുകയും നമുക്ക് കൈമാറി തരികയും ചെയ്തു. അതെല്ലാം നമ്മൾ കണ്ടതാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ഇത് മനസ്സിലാക്കിക്കൊണ്ട് സഹാബത്ത് തന്നെ ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ്, അവരുടെ സ്നേഹത്തിന്റെയും ആ സ്നേഹം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചറിഞ്ഞതിന്റെയും ഒരു തെളിവാണ് അദ്ദേഹം തന്റെ മരണവാർത്ത സഹാബത്തിനെ മുൻകൂറായി അറിയിച്ച സംഗതി. താൻ മരിക്കാൻ പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയിപ്പ് കിട്ടി. അത് അദ്ദേഹം സഹാബത്തിനോട് വളരെ സമർത്ഥമായിട്ടാണ് അവതരിപ്പിച്ചത്. നേരത്തെ നേരെ അവരോട് പറഞ്ഞാൽ അവർ വിഷമിക്കും, അവർക്കത് താങ്ങാൻ സാധിക്കുകയില്ല എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. നമ്മളെല്ലാം കേട്ടിട്ടുള്ള ഹദീസാണ് ഇബാദ ബിൻ സാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ ഹദീസ്. ഒരിക്കൽ നമസ്കാരത്തിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീർഘമായി ഉപദേശിച്ചു. അത് കേട്ടപ്പോൾ സഹാബത്തിന് മനസ്സിലായി, കഅന്നഹാ മൗഇദത്തു മുവദ്ദിഉൻ, യാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന ഒരാളുടെ അവസാനത്തെ ഉപദേശം പോലെയുണ്ട്. ഖാലു യാ റസൂലല്ലാഹ് ഫൗസിന, ഞങ്ങൾക്കൊരു വസീയത്ത് തരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കുള്ള വസീയത്ത് ഉപദേശം നൽകി. ഇങ്ങനെ രണ്ടുപേരും മരണം എന്ന വാക്ക് പരസ്പരം ഉപയോഗിക്കാതെ തന്നെ മരിക്കാൻ പോവുകയാണ് എന്നുള്ള വിവരം പരസ്പരം കൈമാറി. അതുപോലെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് പറഞ്ഞയക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലക ലാ തറാനി ബഅദ ആമി ഹാദാ, അടുത്ത വർഷം എന്നെ താങ്കൾ കണ്ടില്ല എന്ന് വരാം എന്നൊരു സൂചന മുആദ് ബിൻ ജബലിന് കൊടുത്തു. ഇങ്ങനെ പലരോടുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെറുതായി സൂചിപ്പിച്ചു അവർ മാനസികമായി തയ്യാറാകാൻ. താൻ റസൂലിന്റെ വഫാത്ത് അവർക്ക് സഹിക്കാൻ സാധിക്കുകയില്ല. അതവർക്ക് പതുക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകൂറായി അറിയിച്ചു കൊടുക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്താണ് അവസാനമായി സഹാബത്തിന്റെ ജീവിതത്തിൽ അവിടുത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കി തരുന്ന സംഗതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച സന്ദർഭം ആയിഷ റളിയല്ലാഹു തആല അൻഹ വിവരിക്കുന്നു, ഫലമ്മാ ഖറജത് റൂഹുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പുറപ്പെട്ടപ്പോൾ, ലം അജിദ് റീഹൻ ഖത്തു അത്യബ മിൻഹ, അദ്ദേഹത്തിന്റെ റൂഹ് പോയ സമയത്ത് ഉണ്ടായതുപോലെയുള്ള ഒരു സുഗന്ധം ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ല. ആ ത്വാഹിറായ ശുദ്ധമായ പരിശുദ്ധമായ ആത്മാവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ഉണ്ടായ സുഗന്ധം, അങ്ങനെ ഒരു സുഗന്ധം ദുനിയാവിൽ ഉണ്ടായിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഉണ്ടായ സംഗതികൾ നമുക്കറിയാം. സഹാബത്തിൽ പലരും വിശ്വസിച്ചില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചുവെന്ന്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മുഗീറത്ത് ബിൻ ശുഅബയുമായി ഒന്നിച്ചു വന്നിട്ടാണ് റസൂലിന്റെ ശരീരം കാണുന്നത്. അത് കണ്ട് തിരിച്ചുപോയ ഉമർ സമ്മതിക്കുന്നില്ല റസൂൽ മരിച്ചുവെന്ന്. മുഗീറത്ത് ബിൻ ശുഅബ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, കദബ്ത, നീ കളവ് പറയരുത്, ബൽ അൻത റജുലൻ തഹൂസുക ഫിത്ന, നീ ഒരു ഫിത്നക്കാരനാണെന്നാണ് തോന്നുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു എന്ന് പറഞ്ഞ് നീ ഫിത്ന ഉണ്ടാക്കാൻ പോവുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി മാ മാത റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂൽ മരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. മാ കാന യഖഉ ഫീ നഫ്സി ഇല്ലാ ദാലിക, എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നുന്നുള്ളൂ, എനിക്ക് മരിച്ചു എന്ന് തോന്നുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് പിന്നീട്, വലയബഅസന്നഹുല്ലാഹ്, അദ്ദേഹത്തിന്റെ ആഗ്രഹമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മരിച്ചതുപോലെ കിടക്കുന്നുണ്ട് അദ്ദേഹം, ചലനമറ്റി കിടക്കുകയാണ്, പക്ഷേ വലയബഅസന്നഹുല്ലാഹ്, അദ്ദേഹം തിരിച്ചു വരും, ജീവിക്കും. ഫലയഖ്തഅന്ന ഐദിയ റിജാലിൻ വഅർജുലഹും, അദ്ദേഹം തിരിച്ചു വന്നിട്ട് വീണ്ടും യുദ്ധത്തിന് പുറപ്പെട്ട് കുറെ ആളുകളുടെ കൈയും കാലും ഒക്കെ വെട്ടാനുണ്ട്, അതിന് അദ്ദേഹം ഇനിയും തിരിച്ചു വരും എന്നാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി ഇമാം ബുഖാരി റഹിമഹുല്ലാ റിപ്പോർട്ട് ചെയ്യുന്നത്. സഹാബത്ത് അദ്ദേഹത്തിന്റെ മരണവാർത്ത അറിഞ്ഞ് കരയുകയുണ്ടായി. ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു തആല അൻഹ, അദ്ദേഹം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുവാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മ,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷവും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സൂറത്തുൽ മുർസലാത്ത് നമസ്കാരത്തിൽ ഓതിയാൽ അവർ അദ്ദേഹത്തോട് പറയുമായിരുന്നു, യാ ബുനയ്യ വല്ലാഹി ലഖദ് ദക്കർതനി ബിഖിറാഅതിക ഹാദിഹി സൂറ, നീ ഈ സൂറത്ത് ഓതിക്കൊണ്ട് എനിക്ക് പഴയ ഓർമ്മകൾ ഉണ്ടാക്കി. ഇന്നഹാ ലആഖിറു മാ സമിഅതുഹു മിൻ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖ്റഊ ബിഹാ ഫിൽ മഗ്‌രിബ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്‌രിബിന് അവസാനമായി ഓതിയതായി ഞാൻ കേട്ടത് ഈ സൂറത്താണ്. ഇങ്ങനെ അവർ അദ്ദേഹത്തെ ഓർക്കുമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തിയും, നമസ്കാരത്തിൽ ഓതിയ സൂറത്തുകളും, ഇങ്ങനെ ഓരോ സന്ദർഭം വരുമ്പോഴും അദ്ദേഹത്തെ കുറിച്ച് അവർ ഓർക്കുമായിരുന്നു. അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ ഒരിക്കൽ പറയുകയുണ്ടായി, നമുക്ക് ഉമ്മു അയ്മൻ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയ ഉമ്മയാണ്, അവരുടെ അടുക്കൽ പോകാം. അങ്ങനെ അവർ അവരുടെ അടുക്കൽ പോവുകയും മൂന്ന് പേരും ഉമ്മു അയ്മൻ കരയാൻ തുടങ്ങുകയും പിന്നീട് മൂന്ന് പേരും കരയുകയും ചെയ്തു. ആരാണ് കരയുന്നത്? അബൂബക്കർ റളിയല്ലാഹു തആല അൻഹു, ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫ, ഭരണാധികാരി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ലോകം മുഴുവൻ പേടിക്കുന്ന, പിശാച് പോലും പേടിക്കുന്ന ധീരനും ശൂരനുമായിട്ടുള്ള സഹാബി. അദ്ദേഹമാണ് ഒരു പെണ്ണിന് മുമ്പിൽ ഇരുന്ന് കരയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഓർത്ത് അദ്ദേഹത്തോടുള്ള സ്നേഹം കൊണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ കുറിച്ച് നമുക്കറിയാം, ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനാണ്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട്. തുർജുമാനുൽ ഖുർആൻ, ഖുർആനിന്റെ ഔദ്യോഗികമായ മുഫസ്സിറാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം ഇൽമു പഠിപ്പിക്കുന്ന സമയത്ത് ഒരിക്കൽ ഉണ്ടായ ഒരു സംഭവം അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ പറയുകയാണ്, എന്നാൽ മുസ്ലിം റഹിമഹുള്ള ഉദ്ദേശിച്ചിട്ടുള്ള സഹിഹായ അസറാണ്. ഒരു വ്യാഴാഴ്ച ദിവസം, ആ വ്യാഴാഴ്ചയെ കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം? എന്നിട്ട് അദ്ദേഹം കരയാൻ തുടങ്ങി. എത്രത്തോളം അദ്ദേഹത്തിന്റെ കണ്ണീര് നിലത്ത് വീണ് മണ്ണ് നനയാൻ തുടങ്ങി, കല്ലും മണ്ണും കുതിരാൻ തുടങ്ങി. അദ്ദേഹത്തിന്റെ കണ്ണുനീർ നനഞ്ഞിട്ട് എത്രത്തോളം അദ്ദേഹം പൊട്ടിക്കരയാൻ തുടങ്ങി. ഫഖാല സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹ്, സഈദ് ബിൻ ജുബൈർ അദ്ദേഹം താബിഈയാൻ, താബിഈങ്ങളുടെ ഇമാമാൻ, അദ്ദേഹം പറഞ്ഞു, ഇബ്നു അബ്ബാസ് വമാ യൗമുൽ ഖമീസ്, ഇബ്നു അബ്ബാസേ എന്താണ് യൗമുൽ ഖമീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഖാൽ, അദ്ദേഹം പറഞ്ഞു, ഇസ്തദ്ദ ബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജ്ഉ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേദന, ആ മരണത്തിന്റെ തൊട്ടുമുമ്പുണ്ടായ അസുഖം, അത് ആ വേദന തുടങ്ങിയ ദിവസമാണ്. കടുത്ത വേദന തുടങ്ങിയത് വ്യാഴാഴ്ച ദിവസമായിരുന്നു. ഇത്രയും പറഞ്ഞ് അദ്ദേഹം ഹബസത്തുൽ അബറാത്ത്, അദ്ദേഹം കരയാൻ തുടങ്ങി. وجعلت دموعه تسيل حتى رايت على خديه كنظام اللؤلؤ, അദ്ദേഹം പിന്നെയും കരഞ്ഞു. അദ്ദേഹത്തിന്റെ രണ്ട് കവിളിലും മുത്തുകൾ ഉരുണ്ടു വീഴുന്നതുപോലെ കണ്ണീര് ഒഴുകുന്നതായി ഞാൻ കണ്ടു എന്ന് സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ലാഹു തആല പറയുകയുണ്ട്. ഇങ്ങനെയായിരുന്നു സഹാബത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത്. അവരുടെ സ്നേഹം, റസൂലിനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടായെന്ന് വെച്ചാൽ, മരിക്കാൻ പോകുന്ന സമയത്ത് വരെ പല സഹാബത്തും സന്തോഷിക്കുമായിരുന്നു. മരണത്തോടെ ഇനി റസൂലിന്റെ അടുക്കിലേക്കാണല്ലോ പോകുന്നത്, റസൂലിനെ കണ്ടുമുട്ടാൻ അടുത്തായല്ലോ എന്നവർ കരുതുമായിരുന്നു. അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അവസാനമായി പറഞ്ഞ വാക്ക്, അൽ യൗമ നൽഖൽ അഹബ്ബ മുഹമ്മദൻ വഹിസ്ബ, ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്, മുഹമ്മദിനെയും അവന്റെ അദ്ദേഹത്തിന്റെ കൂട്ടുകാരെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അദ്ദേഹത്തിന്റെ കക്ഷിയെയും ഹിസ്ബിനെയും നമ്മൾ കാണാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ടായിരുന്നു അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടത്. ഇമാം തബറാനി റഹിമഹുല്ലാഹ് ഹസനായ ഇസ്നാദോടുകൂടി അൽമുഅ്ജമുൽ ഔസത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള അസറാണ്. ഇങ്ങനെയായിരുന്നു സഹാബത്ത്. ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം മരിക്കാൻ കിടക്കുമ്പോ അദ്ദേഹത്തിന്റെ ഭാര്യ വാ ഹുസ്നാ, എന്റെ ദുഃഖമേ എന്ന് പറയും. അപ്പോൾ അദ്ദേഹം പറയും, വാ ഖുറബാ, അങ്ങനെയല്ല, എന്റെ സന്തോഷം എന്നാണ് പറയേണ്ടത്, ഞാൻ അത്രയാണ് സന്തോഷിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം ഇതുപോലെ പറഞ്ഞു, ഗദൻ നൽകൽ അഹബ്ബ മുഹമ്മദൻ വഹിസ്ബ, നാളെ നമ്മൾ കൂട്ടുകാരെ കാണാൻ പോവുകയാണ്, മുഹമ്മദിനെയും അദ്ദേഹത്തിന്റെ കൂടെയുള്ള അടുത്ത സഹാബത്തിനെയും. ഇങ്ങനെയായിരുന്നു സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ചിരുന്നത്. അദ്ദേഹത്തോടുള്ള സ്നേഹം അവരുടെ മനസ്സിന്റെ ആഴത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. അവരുടെ ഈമാൻ എത്ര ദൃഢമായിരുന്നു, അതുപോലെ തന്നെ റസൂലിനോടുള്ള സ്നേഹവും ഉറച്ചതായിരുന്നു. അവർ അള്ളാഹുവിന്റെ റസൂലിനെ സ്വന്തം ജീവനേക്കാളും സ്നേഹിച്ചു. മരണം പോലും അവർ നിസ്സാരമായി കണ്ടു. അനസ് ബിൻ നദർ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് വന്നിട്ടുള്ള ഒരു റിവായത്തിൽ കാണാം, ഉഹദ് യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു കൂട്ടം സഹാബത്തിനെ കാണും, യുദ്ധക്കാലത്ത് വെറുതെ ഇരിക്കുന്നത് കാണും. അദ്ദേഹം ചോദിക്കും, നിങ്ങൾ എന്താണ് ഇരിക്കുന്നത്? അവർ പറയും, ഖുതില മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു, ഈ നമ്മൾ എന്തിനാണ് യുദ്ധം ചെയ്യുന്നത്, നമ്മുടെ നേതാവ് നഷ്ടപ്പെട്ടുവല്ലോ. അദ്ദേഹം പറഞ്ഞു, ഫമാദാ തസ്നഊന ബിൽ ഹയാതി ബഅദ, മുഹമ്മദ് മരിച്ചെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? ഖൂമു ഫമൂതു അലാ മാ മാത അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോയി അദ്ദേഹത്തെ പോലെ മരിക്കൂ. അദ്ദേഹം എന്തിനു വേണ്ടിയാണ് മരിച്ചത്? അതിനുവേണ്ടി മരിച്ചുകൊണ്ട് നിങ്ങൾ അദ്ദേഹത്തെ പിന്തുടരൂ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം മുന്നോട്ട് പോയി യുദ്ധം ചെയ്യുകയും ആ യുദ്ധത്തിൽ അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ 70 വെട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഹദീസുകൾ കാണുന്നത്. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ സ്നേഹിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പിന്നിൽ അണിനിരന്നുകൊണ്ട് അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ച് അവർ ത്യാഗ പരിശ്രമം നടത്തി. സഹോദരന്മാരെ, ഇങ്ങനെയുള്ള ഈ സഹാബത്തിന്റെ മാർഗമാണ് നമ്മൾ പിന്തുടരുന്നത് എന്നാണ് നമ്മൾ അവകാശപ്പെടുന്നത്. ഇക്കാര്യത്തിൽ നമ്മൾ എവിടെയാണ്, സഹാബത്ത് എവിടെയാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മുടെ മനസ്സിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എത്രമാത്രം സ്നേഹമുണ്ട്, അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഈ മാർഗങ്ങൾ, സുന്നത്ത് പഠിക്കുന്ന കാര്യത്തിൽ, അത് ഇത്തിബാഅ് ചെയ്യുന്ന കാര്യത്തിൽ, അത് പഠിക്കാൻ വേണ്ടി നാടുവിട്ട് പോകേണ്ടി വന്നാൽ മുൻഗാമികൾ ചെയ്തതുപോലെ യാത്ര ചെയ്യുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ സുന്നത്തിന്റെ ഓരോ അസലുകളിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അഖീദയിൽ സബാത്തോടുകൂടി എന്തു സാഹചര്യം മാറിയാലും, ഏത് ഭരണാധികാരി വന്നാലും, ഏത് കാലാവസ്ഥ മാറിയാലും ഉറച്ചു നിന്നുകൊണ്ട് യഥാർത്ഥ അഹ്ലുൽ ഹദീഫായി നമ്മൾ ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിച്ച് നോക്കുക. ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദേശം നാം പിന്തുടരണം. അദ്ദേഹം നമുക്ക് വിട്ടുപോയിട്ടുണ്ട്, തറത്തു ഫീകും മാ ഇൻ തമസ്സക്തും ബിഹിമാ ലം തദല്ലു, നിങ്ങൾ ഒരിക്കലും പഴച്ചു പോകാതെ നിൽക്കാനുള്ള സംഗതി ഞാൻ വിട്ടിട്ടാണ് പോകുന്നത്. കിതാബ് അല്ലാഹി വസുന്നത്തി, അല്ലാഹുവിന്റെ കിതാബും എന്റെ സുന്നത്തും, അത് നമ്മൾ ഇത്തിബാഅ് ചെയ്യുന്നിടത്ത് നമ്മുടെ സ്ഥാനം എവിടെയാണ് എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലെങ്കിൽ ആദ്യം ഞാൻ പറഞ്ഞ ആയത്തിൽ പറഞ്ഞതുപോലെ അല്ലാഹു തആല താക്കീത് ചെയ്തതുപോലെ ഫതറബ്ബസു, അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ശിക്ഷയെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അത്തായത്തി അല്ലാഹു ബിഅംരി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അല്ലാഹു തആല തമ്മാടികളെ ഹിദായത്തിലാക്കുകയില്ല. നിങ്ങൾ ഒരു തമ്മാടിയായി അല്ലാഹു ശിക്ഷ താക്കീത് ചെയ്തിരിക്കുന്ന ഒരാളായി നമ്മൾ മാറാതിരിക്കാൻ നിർബന്ധമായും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറ അടുത്തിറങ്ങി അദ്ദേഹത്തിന്റെ സുന്നത്ത് പരിചയപ്പെട്ട് ഹദീസുകൾ പഠിച്ച് ഇത്തിബാഅ് ചെയ്ത് അദ്ദേഹത്തിന്റെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ച് നമ്മൾ അദ്ദേഹത്തോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചേ മതിയാവുകയുള്ളൂ. അത് സുന്നത്തായ ഒരു കാര്യമല്ല, ഫർളായ കാര്യമാണ്. ഈമാനിന്റെ ഫർത്താണ് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള മഹബത്ത്. സഹോദരങ്ങളെ, നമ്മൾ അവനവന്റെ സ്വന്തം നഫ്സിനെ പരിശോധിക്കുക, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഒരു ഹിസാബ് നടത്തുക. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിൽ അല്ലാഹുവിനോടും റസൂലിനോടുമുള്ള സ്നേഹം നിറച്ചു തരുമാറാകട്ടെ. അല്ലാഹുമ്മ മലഅ ഖുലൂബനാ ബിഹുബ്ബിക വഹുബ്ബി റസൂലിക്, അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, അല്ലാഹുമ്മ യാ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖുലൂബനാ അലാ തആതിക്, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ, അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم اجعل ما قلنا وما سمعنا حجة لنا ولا تجعله حجة علينا. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت.